الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين صلى الله على نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ചുകൂടലും സംസാരവും സമയവിനിയോഗവുമെല്ലാം സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിനെ എല്ലാ അർത്ഥത്തിലും അതിൻ്റെ ഗുണഗണങ്ങൾ സ്വായത്തമാക്കി നാളെ പരലോകത്ത് അള്ളാഹുവിനെ ഖുർആനും റമദാനുമൊക്കെ അനുകൂല സാക്ഷിയായി പറയുന്ന രൂപത്തിൽ കണ്ടുമുട്ടുവാനുള്ള സൗഭാഗ്യം അർഹമുർ റഹീമീനായ റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇത്തിബാഉ സുന്ന എന്ന ഏറെ പ്രസക്തമായ ഒരു വിഷയമാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. സുന്നത്ത് എന്ന് പറയുമ്പോഴേക്ക് പലരുടെയും മനസ്സിലേക്ക് ഓടി വരാറുള്ള ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു നിർവചനം, ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമായ കാര്യം, അത് ഇത്രമാത്രം പ്രസക്തവും പ്രാധാന്യവും എന്ന് പറഞ്ഞ് അവതരിപ്പിക്കാനുണ്ടോ എന്ന ഒരു സ്വാഭാവികമായ സംശയവും ചിന്തയും പലരിലേക്കും കടന്നു വരാറുണ്ട്. വാസ്തവത്തിൽ സുന്നത്തിന് ഈ താരീഫ് നിർവചനം പറഞ്ഞത് ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ മതനിയമങ്ങളെ, ഹുക്കുമകളെ വിവക്ഷിക്കുന്ന സന്ദർഭത്തിൽ നിർബന്ധങ്ങളേത്, നിർബന്ധമല്ലാത്ത ഐച്ഛികമായ കാര്യങ്ങളേത് എന്ന് വ്യവച്ഛേദിക്കുവാൻ, വേർതിരിക്കുവാൻ വേണ്ടി പറഞ്ഞ ഒരു നിർവചനമാണ്. അതിനേക്കാൾ അപ്പുറത്താണ് സുന്നത്ത് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് അവിടുത്തെ വാക്കിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ, അംഗീകാരങ്ങളിലൂടെ ചര്യയായി പഠിപ്പിച്ച കാര്യങ്ങളാണ് സുന്നത്ത് എന്ന് പറയുമ്പോൾ ഇസ്ലാമിക സാങ്കേതിക ശബ്ദത്തിൽ അർത്ഥമാക്കുന്നത്. എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്കും അവിടുത്തെ പ്രവർത്തനങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മൗനാനുവാദങ്ങൾക്ക് അഥവാ അംഗീകാരങ്ങൾക്കുമൊക്കെ മറ്റുള്ളവരുടെ വാക്കുകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും അംഗീകാരങ്ങളിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായി ഇത്രമാത്രം സ്ഥാനവും പ്രാധാന്യവും മഹത്വവും ഉള്ളത് എന്നത് നമ്മൾ അന്വേഷിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട സംഗതിയാണ്. വിശ്വാസികളായ നാം എല്ലാവരും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പായി അംഗീകരിക്കുകയും പറയുകയും ചെയ്യുന്നു
ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവചനം അംഗീകരിച്ചുകൊണ്ടായിരിക്കണം ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം നമുക്കറിയാം, അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹതയുള്ള ആരും ഒന്നും ഈ ലോകത്തില്ല. ആരാധനയുടെ സർവവും ഇബാദത്തിന്റെ എല്ലാ അംശങ്ങളും ഏകനായ അല്ലാഹുവിന് മാത്രമേ സമർപ്പിക്കുവാൻ പാടുള്ളൂ. മലക്കുകളാകട്ടെ, ജിന്നകളാകട്ടെ, അമ്പിയാക്കന്മാരാകട്ടെ, സ്വാലിഹീങ്ങളാകട്ടെ, ശുഹദാക്കളാകട്ടെ, ആരും അല്ലാഹുവിന്റെ പടപ്പുകളിൽ ആരും ഇബാദത്തിന് അർഹരല്ല എന്ന് പ്രഖ്യാപിക്കലാണ് ഷഹാദത്ത് കലിമയുടെ ആദ്യ ഭാഗം. രണ്ടാമത്തേത് മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാണ്, റസൂലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വചനവുമായി ബന്ധപ്പെട്ടതാണ് ഈ ഇത്തിബാഉ സുന്ന എന്ന വിഷയത്തിന്റെ മർമ്മപ്രധാനമായ വശം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ പ്രവാചകൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളെല്ലാം അംഗീകരിക്കുകയും സത്യപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ആ പ്രവാചകന്റെ അധ്യാപനങ്ങളെ അനുസരിക്കുവാൻ ബാധ്യസ്ഥനാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ മുഹമ്മദ് എന്ന കേവലമായ ഒരു വ്യക്തിയിലുള്ള വിശ്വാസമോ അംഗീകാരമോ അല്ല, അത് ഈ ലോകത്ത് അഹന്തയുടെയും നിഷേധത്തിന്റെയും കറപുരണ്ടിട്ടില്ലാത്ത ഏത് മനസ്സിന്റെയും ഉടമകൾ അംഗീകരിക്കുന്ന സംഗതിയാണ്. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു മരിച്ചത് ചരിത്രത്തിന്റെ വെളിച്ചത്തിലാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരാകരിക്കാൻ ചരിത്രം അംഗീകരിക്കുന്ന ഒരു വ്യക്തിക്കും സാധ്യമല്ല, അതൊരു ഹിസ്റ്റോറിക്കൽ ട്രൂത്താണ്, ചരിത്രപരമായ യാഥാർത്ഥ്യമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ചെയ്തതിന് ധാരാളം സാക്ഷ്യങ്ങളും സംഭവങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മൾ പറയുമ്പോൾ മുഹമ്മദ് അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന് ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും മുഹമ്മദ് നബി ജീവിച്ചിരുന്നു, മുഹമ്മദ് നബിയുടെ വാപ്പയുടെ പേര് അബ്ദുള്ള എന്നാണ്, ഉമ്മയുടെ പേര് ആമിന എന്നാണ്, മക്കയിൽ ജനിച്ചു മദീനയിൽ മരിച്ചു എന്നിത്യാദി കാര്യങ്ങളല്ല. അതിനേക്കാൾ അപ്പുറത്ത് അല്ലാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു പ്രവാചകനാണ് അദ്ദേഹം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മതപരമായി എന്തെല്ലാം കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെയും സത്യപ്പെടുത്തി അംഗീകരിക്കുകയും അദ്ദേഹത്തെ അനുസരിക്കുകയും ചെയ്യുക എന്നത് വിശ്വാസികളായ നമ്മുടെ ബാധ്യതയാണ്. തസ്ദീഖുഹു ബിമാ അഖ്ബർ, ഒന്നാമതായി ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച എല്ലാ കാര്യങ്ങളും സത്യപ്പെടുത്തി അംഗീകരിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ വീക്ഷണത്തിനും യോജിക്കാത്ത കാര്യങ്ങളായിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ളത്. ഭാവിയിൽ വരാനിരിക്കുന്ന പല സംഭവ വികാസങ്ങളെ സംബന്ധിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചന നൽകിയിട്ടുണ്ട്, പ്രവചിച്ചിട്ടുണ്ട്. ദജ്ജാലിന്റെ വരവ്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പുനരാഗമനം, അതേപോലെ ഖബറിലെ ശിക്ഷ, നരകം, സ്വർഗം എന്നിത്യാദി കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുമ്പോൾ ഒരു വിശ്വാസി അത് ഇപ്പോ എങ്ങനെ ശരിയാകും, ഖബറിൽ അങ്ങനെ ഒരു മലക്കുകൾ വന്ന് ചോദിക്കുകയോ, എന്നിട്ട് ആ രീതിയിലുള്ള ഒരു ശിക്ഷയും ഒരു രക്ഷയും എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അയാൾക്ക് ഇസ്ലാമിക വൃത്തത്തിൽ സ്ഥാനമില്ല, ഇസ്ലാമിന്റെ പുറത്താണ് അയാൾ. ഇസ്ലാമികമായി അംഗീകരിക്കപ്പെടുന്ന കാര്യങ്ങളെ ഒരാൾക്ക് വിമർശിക്കാം, ഇസ്ലാമിന്റെ പുറത്തിറങ്ങിയിട്ട് ഇസ്ലാമിൽ കടന്നുകൂടി മുസ്ലിമാണ് എന്ന് പറയുകയും വിശ്വാസികളാണ് എന്ന് നടിക്കുകയും ചെയ്തുകൊണ്ട് ഇസ്ലാമിന്റെ സിമ്പലുകളെയും ആദർശങ്ങളെയും ആരെങ്കിലും പരിഹസിക്കുകയോ വിമർശിക്കുകയോ ചെയ്താൽ അയാൾ ഇസ്ലാമിക ഭൂമികയിൽ നിന്ന്, ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുമെന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഒന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ തസ്ദീഖുഹു ബിമാ അഖ്ബർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച എല്ലാ കാര്യങ്ങളും സത്യപ്പെടുത്തി അംഗീകരിക്കേണ്ടതുണ്ട്. യാതൊരു സംശയവും കൂടാതെ അങ്ങനെ ആകുമോ, ഇങ്ങനെയായിക്കൂടെ എന്ന് യാതൊരു സംശയമോ ഊഹമോ ഒന്നുമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ തന്നെ 100% ഞാൻ അംഗീകരിക്കുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് പോലെ, സ്വഹാബികളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ കണ്ടതുപോലെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം ഒരുപക്ഷെ നമ്മളെല്ലാവരും കേട്ടതായിരിക്കും. മക്കയിൽ വാദ കോലാഹലങ്ങളാണ്, വിവാദങ്ങളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് രാത്രിയുടെ ഒരല്പസമയം കൊണ്ട് പോയി തിരിച്ചു വന്നു. മക്കയിൽ പോയി തിരിച്ചു വന്നു എന്ന് മാത്രമല്ല, മക്കയിൽ നിന്ന് 7 ആകാശങ്ങൾ കയറി മിഅ്റാജും നടത്തി, ഇസ്റാഉം മിഅ്റാജും. ആ സംഭവം നടന്നതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ വല്ലാത്ത വിവാദങ്ങളും ഫിത്നയും ആശയക്കുഴപ്പങ്ങളും ആളുകൾക്കിടയിലുണ്ടായി. ചില ആളുകൾക്ക് ഈമാൻ വേണ്ട പോലെ ഉറച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ ഈ മതത്തിൽ നിന്ന്, ഈ പ്രസ്ഥാനത്തിൽ നിന്ന് രാജിവെച്ച് പുറത്തുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അഗ്രേസരനായ ഏറ്റവും ഒന്നാമത്തെ വ്യക്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ വാദ കോലാഹലങ്ങളിൽ ഭാഗവാക്കല്ല, ആ സന്ദർഭത്തിൽ അവിടെയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് അല്ലെങ്കിൽ ആ പ്രദേശത്തേക്ക്, ആ സാഹചര്യത്തിലേക്ക് കടന്നു വരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ എതിരാളികൾ ഒന്ന് കുഴക്കിക്കളയാമെന്ന് വിചാരിച്ച് ചോദിക്കുകയാണ്, ഇതുവരെയും നിന്റെ സുഹൃത്ത് കൂട്ടുകാരൻ നിനക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ചങ്ങാതി പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇതാ കുറെ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നു. എന്താണ് ആ പൊട്ടത്തരങ്ങൾ? മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് രാത്രിയുടെ ഒരല്പസമയം കൊണ്ട് പോയി തിരിച്ചു വന്നു എന്ന്. നമ്മൾ ആഴ്ചകളും മാസങ്ങളും എടുത്ത് യാത്ര ചെയ്യുന്ന ഇത്രമാത്രം വഴിദൂരം മുഹമ്മദ് എന്ന വ്യക്തി വളരെ കുറഞ്ഞ സമയം കൊണ്ട് പോയി വന്നു എന്നാണ് അയാൾ അവകാശപ്പെടുന്നത്. നീ അത് അംഗീകരിക്കുമോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയുന്നുണ്ടോ? ആ പറയുന്നുണ്ട്, ചോദിച്ചു നോക്കൂ. എങ്കിൽ ലഇൻ ഖാല ലഖദ് സദഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സത്യമാണ്, എനിക്കതിൽ യാതൊരു സംശയവുമില്ല. അപ്പോ ഈമാനുള്ള വിശ്വാസികളുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള ഓലപ്പാമ്പുകൾ കാണിച്ചുകൊണ്ട് ഫിത്നയിലാക്കാൻ ആരും ശ്രമിക്കേണ്ടതില്ല എന്ന പാഠം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് അബൂബക്കർ എന്ന ഈമാനുറച്ച വിശ്വാസിയെ ആട്ടിയുലക്കുവാൻ, പിടിച്ചുകുലുക്കുവാൻ അവർക്ക് ആർക്കും സാധിച്ചില്ല. അബൂബക്കർ എന്ന പേരിനോട് ചേർന്ന് അസ്സിദ്ദീഖ് എന്നൊരു സ്ഥാനപ്പേര് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നു. അള്ളാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞാലും എന്ത് പഠിപ്പിച്ചാലും അത് അക്ഷരം പ്രതി സമ്മതിച്ചു കൊടുക്കുന്ന, അംഗീകരിച്ചു കൊടുക്കുന്ന വിശ്വാസത്തിന്റെ ഏറ്റവും ഉന്നതമായൊരു തലം അദ്ദേഹം കൈക്കലാക്കി എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉന്നതരിൽ ഉന്നതരായി. മറ്റു പല ആളുകളും സംശയങ്ങൾ പേറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അങ്ങനെയായിരിക്കുമോ എന്ന് ഊഹത്തിന്റെയും സംശയത്തിന്റെയും വകുപ്പുകളിലൂടെ ചിന്തിച്ചപ്പോൾ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, മുർത്തദ്ദുകളായി, മുനാഫിക്കുകളായി. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിലൂടെ സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും അതല്ലാത്ത ധാരാളക്കണക്കിന് ഹദീസിന്റെ കിതാബുകളിലൂടെ വന്ന കാര്യങ്ങൾ അത് സ്വഹീഹാണോ അല്ലേ എന്ന് പരിശോധിക്കാം, അറിവുള്ളവരോട് ചോദിക്കാം, സംശയങ്ങൾ നിവർത്തിക്കുവാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്താം. എല്ലാം ഉപയോഗപ്പെടുത്തിയതിന് ശേഷം അങ്ങനെയൊക്കെ സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിലും അതിപ്പോ അങ്ങനെ അംഗീകരിക്കാനാ എന്ന ഒരു ചിന്താഗതി വിശ്വാസികളുടെ മനസ്സിൽ ഉണ്ടാകുവാനേ പാടില്ല. അങ്ങനെ ഒരാളുടെ മനസ്സിലുണ്ടായിക്കഴിഞ്ഞാൽ അയാൾ മുത്തബിഉ സുന്നയല്ല, സുന്നത്തിനെ അനുധാവനം ചെയ്യുന്ന വ്യക്തിയല്ല. ഇത്തിബാഉ സുന്ന എന്ന് പറയുമ്പോൾ കേവലം നെഞ്ചത്ത് കൈകെട്ടൽ മാത്രമാണ് എന്ന് ആരും ധരിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും സത്യപ്പെടുത്തി അംഗീകരിക്കുക എന്നത് ഒന്നാമത്തെ സ്റ്റെപ്പാണ്. രണ്ടാമത്തെ കാര്യം ത്വാഅതുഹു ഫീമാ അമറ വജ്തിനാബു മാ നഹാ അൻഹു വസജർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച ഒട്ടേറെ കാര്യങ്ങളുണ്ടാകും, ആ കാര്യങ്ങളൊക്കെയും ചോദ്യം ചെയ്യാതെ അനുസരിക്കുവാൻ തയ്യാറാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കുറെ കാര്യങ്ങളുണ്ടാകും, ആ കാര്യങ്ങളൊക്കെയും യാതൊരുവിധ മനച്ചൊറിച്ചിലും കൂടാതെ, മനസ്സാക്ഷിക്കുത്തും ഒരു വിഷമവും പ്രയാസവും കൂടാതെ ആ തിന്മകളിൽ നിന്ന് അത് തിന്മകളായി കണ്ട് വിട്ടുനിൽക്കുവാൻ സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മൾ ഇതുവരെയും ശീലിച്ചു വന്നതിന് എതിരായിരിക്കാം, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ആ രീതിയിലേക്ക് മാറുവാനായിരിക്കണം ശ്രദ്ധിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ ചരിത്രം എത്രയാണ്! അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പഠിപ്പിച്ചു, അള്ളാഹുവിന്റെ ദീനിൽ നിയമം ഇപ്രകാരമാണ് എന്ന് കേൾക്കുമ്പോഴേക്ക് അത് അനുധാവനം ചെയ്യുവാനുള്ള അവരുടെ മത്സരം, ആ വിഷയത്തിൽ അവർ എത്രമാത്രം മുൻപന്തിയിലെത്തി നിന്നു എന്നുള്ള കാര്യം നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും അവിടുത്തെ പ്രവർത്തനങ്ങളും കേവലം ഒരു മനുഷ്യന്റെ വാക്കുകളും പ്രവൃത്തികളുമായിട്ട് എല്ലാവർക്കും കണ്ടത്. കാരണം 53-ാം അധ്യായം സൂറത്തുൻ നജ്മിൽ 3-4 ആയത്തുകളിലൂടെ അല്ലാഹു പഠിപ്പിച്ചു, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയു യുഹാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ഉരിയാടുകയില്ല, സംസാരിക്കുകയില്ല. ഇൻ ഹുവ ഇല്ലാ വഹയു യുഹാ, അല്ലാഹുവിന്റെ പക്കൽ നിന്ന് അദ്ദേഹത്തിന് നൽകപ്പെടുന്ന വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത്. അവിടുത്തെ വിശുദ്ധമായ ജീവിതം വഹയിന്റെ പ്രഘോഷണമാണ്, വഹയിന്റെ പ്രഖ്യാപനമാണ് എന്നുള്ളത് മനസ്സിലാക്കിയതിനാൽ സഹാബികളിൽ ആരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കു കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന ഖുർആൻ സ്വീകരിച്ചുകൊള്ളാം, അതിനപ്പുറത്തേക്ക് ഒന്നും പ്രവാചകന് സംസാരിക്കാൻ അവകാശമില്ല എന്നൊരു സമീപനം അവരുടെ ആരുടെയും ജീവിതത്തിലില്ല. മറിച്ച് എന്തു തന്നെയായിരുന്നാലും ജീവിതത്തിൽ ഒട്ടേറെ നഷ്ടങ്ങളും അതേപോലെ വിഷമതകളും ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരുന്നാൽ പോലും ആത്യന്തികമായ വിജയവും നേട്ടവും അവിടെയാണ് എന്ന് കണ്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് മാറുവാൻ അവർ തയ്യാറായിരുന്നു. വജ്തിനാബു മാ നഹാ അൻഹു വസജറ തഅതുഹു ഫീമാ അമർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്നതെന്തും അനുസരിക്കും, വിലക്കുന്നതെന്തും ജീവിതത്തിൽ ഒഴിവാക്കി അതിൽ നിന്ന് വിട്ടുനിൽക്കും. എത്രയോ സംഭവങ്ങൾ, ഉദാഹരണത്തിന് ഉഖബത്ത് ബിൻ അൽ ഹാരിസ് റളിയല്ലാഹു അൻഹു, സഹാബിയാണ് അദ്ദേഹം. ഉഖബത്ത് ബിൻ അൽ ഹാരിസ് റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തിരിക്കുന്ന സ്ത്രീ, അദ്ദേഹത്തിന്റെ ഭാര്യ മുലകുടി ബന്ധത്തിലെ അദ്ദേഹത്തിന്റെ സഹോദരിയാണ് എന്ന് അദ്ദേഹത്തിന് അറിയുമായിരുന്നില്ല. സ്വഹീഹുൽ ബുഖാരിയിൽ നിരവധി സ്ഥലങ്ങളിൽ ആ ഹദീസ് ആവർത്തിച്ചിരിക്കുന്നുണ്ട്. എന്താണ് സംഭവം? അന്ന ഇംറാഅത്തൻ അഖ്ബറതുഹു ബിഅന്നഹ അർളഅതുഹു വസൗജതഹു, ഒരു സ്ത്രീ വന്നിട്ട് പറയുന്നു ഉഖബത്ത് ബിൻ അൽ ഹാരിസിനെയും ഉഖബത്ത് ബിൻ അൽ ഹാരിസ് ഭാര്യയാക്കി വച്ചിരിക്കുന്ന സ്ത്രീയെയും ഈ സ്ത്രീ മുലയൂട്ടിയിട്ടുണ്ട് അവരുടെ ചെറുപ്പകാലഘട്ടത്തിൽ. രണ്ടുപേർക്കും അറിയില്ല, വിവാഹ ബന്ധം നിഷിദ്ധമായ മുലകുടി ബന്ധത്തിലെ സഹോദരങ്ങളാണ് എന്നറിയാത്ത രണ്ടാളുകൾ വിവാഹബന്ധം തുടർന്നു പോകുന്നു, വളരെ സംതൃപ്തിയോടുകൂടി സന്തോഷത്തോടുകൂടി നയിക്കുന്ന ഒരു കുടുംബജീവിതം. ഇതിന്റെ ഹുക്കുമെന്താണ് എന്നറിയാതെ ഫറഖിബ മിൻ ഫൗരിഹി, ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് യാത്ര പോവുകയാണ്. 1400 ചില്ലാനും കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വിഷയത്തിലുള്ള നിർദ്ദേശം എന്താണ്, അഭിപ്രായം എന്താണ് എന്നറിയാൻ, അള്ളാഹുവിന്റെ നിയമം എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ പറഞ്ഞു തരുന്നത് എന്നറിയാൻ. ഒരുപക്ഷെ മുൻകൂട്ടി അറിഞ്ഞിരുന്നുവെങ്കിൽ വിവാഹബന്ധം ഒഴിവാക്കാമായിരുന്നു, പക്ഷെ അങ്ങനെ കഴിഞ്ഞുപോയി. ഇനി എന്താണ് ആ വിഷയത്തിലുള്ള അള്ളാഹുവിന്റെ നിയമം, തീരുമാനം? അങ്ങനെ വഖാന ബിമക്ക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാണ് അദ്ദേഹം. قاصدا المدينه حتى بلغ رسول الله صلى الله عليه وسلم മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ ആധുനികമായ എല്ലാ സൗകര്യങ്ങളുമുള്ള റൂട്ടിലാണ് 450 കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ടി വരുന്നത്. ആ കാലഘട്ടത്തിലോ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല. മക്കയിൽ ഉണ്ടായിരുന്ന ഉഖബത്ത് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു മദീനയിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലക്ഷ്യമാക്കി ഉടൻ തന്നെ പോയി. ഉടനെ പോയി എന്ന വാക്ക് പ്രത്യേകം അടിവരയിട്ട് മനസ്സിലാക്കേണ്ട സംഗതിയാണ്. നമ്മളൊക്കെ ദീനിയായ ഒരു കാര്യം പറഞ്ഞു കേൾക്കുമ്പോൾ അതല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു സംശയം നമുക്ക് ദൂരീകരിക്കാനുണ്ടെങ്കിൽ അടുത്ത റമദാനിൽ ആ മൗലവി വരാണെങ്കിൽ ആ കാര്യം നമുക്ക് ചോദിക്കാം എന്ന് മാറ്റിവെക്കും. ഒരാഴ്ച ഖുത്ബയിൽ കേട്ടൊരു കാര്യത്തെക്കുറിച്ചുള്ള സംശയമാണെങ്കിൽ അടുത്ത ഖുത്ബക്ക് അദ്ദേഹം വന്നാൽ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. എന്തേ സൗകര്യങ്ങളുണ്ട്, വേണമെങ്കിൽ യാത്ര ചെയ്ത് പോകാം, ഫോണിലൂടെ വിളിച്ചന്വേഷിക്കാം. ഈ കാര്യങ്ങളൊക്കെ സ്വഹാബത്ത് സലഫുകൾ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നതുകൂടി സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെല്ലുകയും ഫസഅലഹു അൻ ഹുക്മില്ലാഹി ഫീമൻ തസവ്വജ ഇംറാഅത്തൻ ലാ യഅലമു അന്നഹ ഉഖ്തുഹു മിനർ റളാ, മുലകുടി ബന്ധത്തിലെ സഹോദരിയാണ് എന്നറിയാതെ ഒരു സ്ത്രീയെ വിവാഹം ചെയ്ത മനുഷ്യന്റെ ഹുക്കുമെന്താണ് അള്ളാഹുവിന്റെ ദീനിൽ എന്ന് ചോദിച്ചറിയുകയാണ്. ثم اخبرته بذلك من ارلعتهما, ഇവർ രണ്ടുപേരെയും മുലയൂട്ടിയ സ്ത്രീ പിന്നീട് അവരെ അറിയിക്കുകയും ചെയ്യുന്നു. ഇതാണ് മസാല. ഈ വിഷയത്തിൽ പ്രവാചകരെ എന്താണ് ഇസ്ലാമിന്റെ നിയമം എന്ന് ചോദിച്ചറിയുന്ന ഉഖബത്ത് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, കൈഫ വഖദ് ഖീൽ, കൈഫ വഖദ് ഖീൽ, ഇങ്ങനെ പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മുലയൂട്ടിയ സ്ത്രീ തന്നെ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ ഇസ്ലാമിൽ വകുപ്പില്ല, വേർപിരിയണം. എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് ഒഴിവാക്കി കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുന്ന ഭർത്താവോ ഭാര്യയോ അല്ല, സ്നേഹത്തോടുകൂടി സ്വരുമയോടുകൂടി സന്തോഷത്തോടുകൂടി ഒരു കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ തമ്മിൽ വേർപിരിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം വരുമ്പോൾ ഉഖബത്ത് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു ഇല്ല പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്നില്ല, ഉടനടി വേർപിരിയാൻ സന്നദ്ധമാകുന്നു. ഇതേ രീതിയിൽ ജീവിതത്തിലെ ഒട്ടേറെ കഷ്ടതകളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരുന്നാൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഇപ്രകാരമാണ്, നിർദ്ദേശം ഇന്നതാണ് എന്നറിഞ്ഞാൽ അതിനെ അനുസരിക്കുവാനും അത് ഇത്തിബാ ചെയ്യുവാനും സഹാബികൾ കാണിച്ച ഉത്സാഹം, വിശ്വാസികളുടെ പ്രത്യേകത അതാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മറ്റൊരു സംഭവം പറഞ്ഞു തരുന്നു. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റാ ഖാതമം മിൻ ദഹബിൻ ഫീ യദി റജുലിൻ, ഒരു പുരുഷൻ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ വിരലിൽ സ്വർണമോതിരം ധരിച്ചിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് എന്ത് ചെയ്തു? ഫനസഅഹു ഫതറഹു, അയാളുടെ കയ്യിൽ നിന്ന് ആ മോതിരം ഊരുകയും അത് വലിച്ചെറിയുകയും ചെയ്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെറുപ്പക്കാർ കേൾക്കെ പറഞ്ഞു, യഅമിദു അഹദുക്കും يَعْمِدُ أَحَدُكُمْ إِلَى جَمْرَةٍ مِّن نَّارٍ فَيَجْعَلُهَا فِي يَدِهِ, നിങ്ങളിൽ ചില ആളുകൾ നരകത്തിന്റെ തീക്കനലകൾ തേടിപ്പോവുകയും അതെടുത്ത് അവരുടെ അവയവങ്ങളിൽ ധരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പോയി. ചില ആളുകൾ ആ പോയി കഴിഞ്ഞതിന് ശേഷം ഈ വ്യക്തിയോട് പറഞ്ഞു, പുരുഷന്മാരായ നമുക്കത് ധരിക്കാൻ പാടില്ല എന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് നീ എന്ത് ചെയ്തോ, ഖുദ് ഖാതമക്, നിന്റെ മോതിരം നീ എടുത്തോ, ഇൻതഫി ബിഹി, അത് നിനക്ക് വേറെ ഏതെങ്കിലും തരത്തിൽ ഉപയോഗപ്പെടുത്താമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വഹാബിയെ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ആ സ്വഹാബി പ്രതികരിച്ച പ്രതികരണം സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കിതാബുൽ ലിബാസ്, വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് പറയുന്ന ആ ഭാഗത്ത് ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്നു. അദ്ദേഹം പറഞ്ഞ വാക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈമാനിന്റെ ഒരു ബഹിർസ്ഫുരണമായി നമുക്കതിനെ കാണാം. അദ്ദേഹം പറഞ്ഞു, ലാ വല്ലാഹി ലാ ആഖുദുഹു അബദ, ലാ വല്ലാഹി ലാ ആഖുദുഹു അബദ, ഇല്ല അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഒരിക്കലും ഞാൻ അതെടുക്കുകയില്ല. വഖദ് തറഹഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വേണ്ട എന്ന് വെച്ച് ഉപേക്ഷിച്ചൊരു സംഗതി ഒരിക്കലും ഞാൻ എടുക്കുകയില്ല. അത് വേണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഊരി എന്റെ കയ്യിൽ തന്നേനെ. അത് വേണ്ട എന്ന് പറഞ്ഞ് ഊരി എറിഞ്ഞൊരു സംഗതി എനിക്ക് എത്രമാത്രം വിലപ്പെട്ടതായിരുന്നാലും ഞാൻ അത് എടുക്കുകയേയില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ച സംഗതി. ഇങ്ങനെ എത്രയോ സംഭവം സഹോദരിമാരെ സംബന്ധിച്ച് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിച്ചു തരുന്നൊരു സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് അതുവരെയും ശീലിച്ച് പരിചയമില്ലാത്തൊരു വസ്ത്രധാരണാരീതി, ഹിജാബിന്റെയും പർദ്ദയുടെയും ആയത്ത് അവതരിച്ച് കേൾക്കുമ്പോൾ ആ അതുവരെയും അവർ ധരിച്ചത് ഒരു നീണ്ട മുണ്ടുണ്ടാകും, അതുകൊണ്ട് കഴുത്തും തലയും മാറുമൊക്കെ ചുറ്റിപ്പൊതുക്കുന്ന ഒരു രീതിയായിരുന്നു. അപ്പൊ പലപ്പോഴും അവരുടെ കഴുത്ത് വെളിയിലാകും, അവരുടെ മാറ് പുറത്തു കാണും. ഇങ്ങനത്തെ ഒരു പ്രാകൃതമായ ഒരു ജാഹിലിയത്തിന്റെ വസ്ത്രധാരണം തുടർന്നു വരുന്ന സന്ദർഭത്തിലാണ് ഇസ്ലാമിന്റെ ഹിജാബ് ഇറങ്ങുന്നത്. പറയൂ പ്രവാചകരെ, വിശ്വാസിനികളോട്, വിശ്വാസിനികളായ സ്ത്രീകൾ അവരുടെ മുഖമക്കലകൾ, ശിരോവസ്ത്രങ്ങൾ അവരുടെ മാറിടത്തിലൂടെ താഴ്ത്തിയിടട്ടെ. മുഖമക്കന അവർക്ക് പരിചയമില്ല. പക്ഷേ ഇസ്ലാമിന്റെ നിർദ്ദേശം കഴുത്തും മാറുമെല്ലാം മറഞ്ഞു നിൽക്കണം എന്ന രീതി. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, റഹിമല്ലാഹു നിസാ അൽ മുഹാജിറാത്തിൽ ഉവൽ, ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് കടന്നുവന്ന് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഹിജറ പോയ സ്ത്രീകൾ, അവരെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ ആയത്ത് കേട്ടപ്പോൾ, ഈ നിർദ്ദേശം വന്നപ്പോൾ, അവർ ചുറ്റിപ്പൊതിഞ്ഞിരുന്ന ആ മേൽമുണ്ട് കീറി ഒരു മുഖമക്കലിയാക്കി അതേ സമയത്ത് തന്നെയും ധരിക്കുവാൻ അള്ളാഹുവിന്റെ നിർദ്ദേശം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിക്കുവാൻ അവർ കാണിച്ച താൽപര്യം വിശ്വാസികളായ നമുക്ക് പ്രചോദനമാകേണ്ടതാണ്. അതാണ് ഇത്തിബാ സുന്ന. സുന്നത്ത് എന്താണെങ്കിലും അത് ഐച്ഛികമല്ല, ചെയ്താൽ കൂലിയുണ്ട്, ചെയ്തില്ലെങ്കിൽ എന്താ എന്ന് വിചാരിച്ചൊഴിവാക്കലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ, അല്ലാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ അത് അനുസരിക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് പ്രഖ്യാപിച്ച് ആ രീതിയിലേക്ക് മാറുന്നൊരവസ്ഥ. വാസ്തവത്തിൽ റമദാൻ നമ്മളോട് ആവശ്യപ്പെടുന്നതും ആ ഒരു സ്വഭാവമാണ്. നോമ്പിന്റെ റൂഹ് നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുമെങ്കിൽ നോമ്പ് നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താണ്? നമ്മുടെ താല്പര്യങ്ങളെയും ഇഷ്ടങ്ങളെയും ഒക്കെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് മുമ്പിൽ ബലികഴിക്കുക എന്ന ഉത്കൃഷ്ടമായ ഒരു ആന്തരിക അർത്ഥമുണ്ട് നോമ്പിന്. അതാണ് നോമ്പിന്റെ റൂഹ് എന്ന് പറഞ്ഞാൽ. അല്ലാമ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിച്ചപ്പോൾ അവിടുത്തെ സാദുൽ മആദ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ സംഗതിയാണ്. ഇന്നമാ യതുറുഖു ശഹവതഹു വതഅമഹു വശറബഹു മിൻ അജ്ലി മഅബൂദിഹി. ഒരു നോമ്പുകാരൻ അല്ലെങ്കിൽ നോമ്പുകാരി അവരുടെ ആഗ്രഹങ്ങളെയും കൊതിയേയും ഭക്ഷണത്തോടുള്ള താല്പര്യം, അതേപോലെ വെള്ളം കുടിക്കുവാൻ ആവശ്യമുണ്ട്, എല്ലാം അവിടെയുണ്ട്, എന്നിട്ടും ഒഴിവാക്കി ശീലിക്കുകയാണ്. എന്തിനു വേണ്ടി? ആളുകൾ കാണുന്നു എന്നതല്ല. ആളുകൾ കാണുമായിരുന്നു അതാണ് പ്രശ്നമെങ്കിൽ വീട്ടിൽ പോയി കഥകടച്ച് റൂമിലിരുന്ന് എല്ലാം ചെയ്യാമായിരുന്നു. പക്ഷേ മിൻ അജ്ലി മഅബൂദിഹി, ആരാധനായ പടച്ച റബ്ബ് അത് കാണുന്നുണ്ട് എന്നതിനാൽ അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് മുമ്പിൽ എന്റെ ഇഷ്ടങ്ങൾക്ക് വിലയില്ല എന്ന് പറഞ്ഞ് പരിശീലിക്കുകയാണ് വിശ്വാസി. ഫഹുവ തർക്കു മഹബൂബാതിൻ നഫ്സി വതലദ്ദുദാതിഹ ഈസാറൻ ലിമഹബ്ബത്തില്ലാഹി വമർദാതിഹി. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി തുടരുന്ന വാചകങ്ങൾ അങ്ങനെയാണ്. ഫഹുവ തർക്കു മഹബൂബാതിൻ നഫ്സ്, മനസ്സിന്റെ ശരീരത്തിന്റെ കൊതികളെ ഒഴിവാക്കലാണ് നോമ്പ്. വതലദ്ദുദാതിഹ, മനസ്സ് കൊതിക്കുന്ന, ശരീരം കൊതിക്കുന്ന ഒട്ടേറെ കൊതികളും ആവശ്യങ്ങളും താല്പര്യങ്ങളും, അതിനെ എല്ലാത്തിനെയും ഒഴിവാക്കുന്നു. ഈ സാറൽ മഹബത്തില്ലാഹി വമർദാതിഹി, ജഗന്നിയന്താവായ പടച്ചവൻ എല്ലാത്തിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന എല്ലാത്തിനെയും സാക്ഷാൽ ഉടമസ്ഥനായ റബ്ബ് അവന്റെ ഇഷ്ടം അവന്റെ പ്രീതിയും അവന്റെ പൊരുത്തവും കരസ്ഥമാക്കാൻ മനസ്സിന്റെയും ശരീരത്തിന്റെയും ആഗ്രഹങ്ങളെയും താല്പര്യങ്ങളെയും ഒക്കെ ഉപേക്ഷിക്കലാണ് നോമ്പിലൂടെ. എങ്കിൽ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിർദ്ദേശിച്ച ഏതെങ്കിലും കൽപ്പനകൾ നമ്മുടെ മനസ്സിന് അരോചകമായി തോന്നുന്നുവെങ്കിൽ ആ അരോചകാവസ്ഥയെ മാറ്റി അതിനെ ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും സാധിച്ചുകൊണ്ട് മനസ്സിനെ പാകപ്പെടുത്തി അതിനെ ഇത്തിബാ ചെയ്യുമ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയ യഥാർത്ഥ സുന്നത്തിന്റെയും ഈമാനിന്റെയും വക്താവ് നമ്മൾ ആകുവാൻ സാധിക്കുകയുള്ളൂ, നമ്മൾ ആവുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യങ്ങളും അങ്ങനെ തന്നെ. സ്വാഭാവികമായി നമ്മുടെ എല്ലാം ഇടയിൽ വ്യാപകമായിരിക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ ഇതിനോട് ആഡ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. സംഗീതം, മ്യൂസിക്, നമ്മുടെ മൊബൈൽ ഫോണുകളായിരുന്നാലും അതേപോലെ നമ്മുടെ വീട്ടിലും വാഹനത്തിലുമൊക്കെ കയറി ചെല്ലുമ്പോഴും അവിടങ്ങളിൽ നിന്നെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പിശാചിന്റെ രാഗങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ സ്വഹീഹുൽ ബുഖാരിയിൽ അടക്കമുള്ള ആധികാരികമായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ പാടില്ല എന്ന് പറഞ്ഞത് എന്തിനേറെ നമ്മുടെ പൂർവിക പണ്ഡിതന്മാരിൽ പ്രമുഖനായ മുഹമ്മദ് അമാനി മൗലവി, അദ്ദേഹത്തിന്റെ തഫ്സീർ കേരളക്കരയിൽ കക്ഷി വിഭാഗ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും അംഗീകരിക്കുകയും പ്രശംസിക്കുകയും ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതിൽ 31-ാം അധ്യായം സൂറത്തുൽ ഖുബാനിൽ ലഹുവുൽ ഹദീസുമായി ബന്ധപ്പെട്ട് പറയുന്ന ഭാഗം നിങ്ങൾ ഓരോരുത്തരും ഒന്ന് മറിച്ചു നോക്കുക, മനസ്സിരുത്തി വായിച്ചു നോക്കുക. സംഗീതം ആസ്വദിക്കുന്നത് ഇസ്ലാമികമല്ല എന്ന കാര്യം ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ഗൾഫ് സലഫിസം ഇറക്കുമതി ചെയ്യുകയാണ് എന്ന് ആരെങ്കിലും ആക്ഷേപിച്ചാൽ അല്ല എന്ന വസ്തുത ബോധ്യപ്പെടുത്തുവാനാണ് അമാനി മൗലവിയുടെ തഫ്സീർ ഞാൻ റഫറൻസായി എടുത്തു പറഞ്ഞത്. അതിൽ സംഗീതം ആസ്വദിക്കൽ മനസ്സിൽ കാപട്യമുണ്ടാക്കും, മനസ്സിനെ കടുപ്പിച്ചു കളയും. ആ സ്ഥാനത്ത് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളാണ് നമ്മൾ കേൾക്കേണ്ടത് എന്നുള്ള പൂർവികരുടെ സലഫു സാലിഹ്യങ്ങളുടെ വിശദീകരണം മുഹമ്മദ് അമാനി മൗലവി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വേണ്ട എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണുകളിൽ റിംഗ് ടോണുകളായി ആ രീതിയിലുള്ള ആഭാസങ്ങൾ വരാതിരിക്കാൻ എത്രത്തോളം എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ ഭവനമായ പള്ളിയിൽ അള്ളാഹുവിനെ വിളിച്ചു ദുആ ചെയ്തുകൊണ്ട് അവന് സുജൂദിൽ വീണ് കിടക്കുന്ന വിശ്വാസികളുടെ നമസ്കാരത്തെ പോലും അലങ്കോലപ്പെടുത്തുന്ന ആ തരത്തിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട് നമ്മുടെ ഇത്തരത്തിലുള്ള സൂക്ഷ്മതക്കുറവ് കൊണ്ട്, ആവാസകരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് എന്ന് പറയാതിരിക്കുവാൻ നിവൃത്തിയില്ല. നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭക്തിയോടുകൂടി ഈമാനികമായ ആവേശത്തോടുകൂടി സുജൂദിലും റുക്കുഴിലും കിടന്ന പടച്ചവനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിശാചിന്റെ റിംഗ് ടോണുകൾ, രാഗങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഏതെങ്കിലും ഒരു വിശ്വാസി അയാൾക്കെതിരെ പ്രാർത്ഥിച്ചാൽ എന്തായിരിക്കും അതിന്റെ ഗൗരവം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ വീട്ടിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഗസ്റ്റുകൾ വരുമ്പോൾ നമ്മൾ ഏറ്റവും വെറുക്കുന്നൊരു സംഗതിയുമായി ആരെങ്കിലും കടന്നു വന്നാൽ അയാളോട് എങ്ങനെയായിരിക്കും നമ്മൾ പ്രതികരിക്കുക? കാരുണ്യവാനായ റബ്ബ് ആ സമയത്ത് നമ്മെ നശിപ്പിച്ചു കളഞ്ഞിട്ടില്ല എങ്കിൽ അവന്റെ വിശാലമായ കാരുണ്യം എന്നല്ലാതെ ഒന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. മാ വറക്ക ബി റബ്ബിക്കൽ കരീം, നിന്റെ റബ്ബ് അത്യുദാരനാണ് പരമകാരുണ്യകനാണ് എന്നത് നിന്നെ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് ഖുർആനിന്റെ താക്കീത് വിശ്വാസികളായ നമുക്ക് പാഠമാകേണ്ടതുണ്ട്. മൂന്നാമത്തെ സംഗതി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിന്റെ റസൂലായി കണ്ട് ആ പ്രവാചകനെ ഇത്തിബാ ചെയ്യും ഞാൻ എന്ന് പ്രഖ്യാപിച്ചാൽ പിന്നീട് അയാൾ ചെയ്യേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരമാണോ മാതൃക കാണിച്ചത് അതല്ലാത്ത രൂപത്തിൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാതിരിക്കുക എന്നതാണ്. എങ്ങനെ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരമാണോ ഇബാദത്തുകൾ ചെയ്ത് മാതൃക കാണിച്ചു തന്നത് ആ സുന്നത്ത് അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ സുന്നത്തിനെ ഇത്തിബാ ചെയ്തുകൊണ്ട് മാത്രമായിരിക്കണം അള്ളാഹുവിന് ഇബാദത്തുകൾ അർപ്പിക്കേണ്ടത്. അതല്ലാതെ ബിദഅത്തിന്റേതായ പുതിയ ചിന്താഗതികളും രൂപങ്ങളും ഒന്നും കടന്നു വരാൻ അനുവദിക്കരുത്. നല്ലതല്ലേ എന്ന് പറയുന്നുണ്ടാകും ചില ആളുകൾ, എന്താ അതിന് തകരാറ് എന്നായിരിക്കും ചില ആളുകളുടെ ചോദ്യം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞാൽ പിന്നെ എന്തു വേണം ഒരു വിശ്വാസി? ആ മാർഗം തന്നെ അവലംബിക്കണം. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി സൂചിപ്പിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഇപ്രകാരമാണ് എന്ന് സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ, വ്യക്തമായി കഴിഞ്ഞാൽ, അത് ഇത്തിബാ ചെയ്യുന്ന വിഷയത്തിൽ ആർക്കും ഇതൊന്നും ഒരു ന്യായമായി തടസ്സമായി പറയാൻ പാടില്ല. ലാ തുത്തറക് ലിതർക്കി ബഅദിന്നാസ്, ചില ആളുകളൊന്നും അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. നിങ്ങളെക്കാൾ അറിവും കഴിവുമുള്ള, നിങ്ങളെക്കാൾ പാണ്ഡിത്യവും പ്രായവുമുള്ള ആളുകൾ അതിന് വിരുദ്ധമായി ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ആർക്കും പറയാൻ അവകാശമില്ല. സുന്നത്ത് സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ അത് ഇത്തിബാ ചെയ്യണം. ലാ തുത്തറക് ലിതർക്കി ബഅദിന്നാസ് ഔ അക്തറിഹിം ഔ കുല്ലിഹിം ലഹാ, ഭൂരിഭാഗം ആളുകളും അല്ലെങ്കിൽ അറിഞ്ഞിടത്തോളം എല്ലാവരും ആ സുന്നത്തിന് എതിരാണ് എന്ന് നമുക്ക് തോന്നിയാൽ പോലും ബോധ്യപ്പെട്ടൊരു സുന്നത്ത് സ്വീകരിക്കാൻ, അത് ഇത്തിബാ ചെയ്യുന്ന വിഷയത്തിൽ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും എന്ന വേർതിരിവില്ല. വലിപ്പമുള്ളവരും വലിപ്പ ചെറുപ്പമൊന്നും അവിടെ മാനദണ്ഡങ്ങളല്ല, മറിച്ച് അത് സ്വീകരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അത് പറയുന്നതിനൊരു പശ്ചാത്തലമുണ്ട്. പരിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ റമദാനിനോടനുബന്ധമായി ശവ്വാലിൽ ആറ് നോമ്പ് ആരെങ്കിലും എടുത്താൽ, സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വാമ റമളാന ഫഅത്ബഅഹു സിത്തം മിൻ ശവ്വാൽ ثم അത്ബഅഹു സിത്തം മിൻ ശവ്വാൽ, റമളാനിലെ നോമ്പെടുക്കുകയും അതിനോടനുബന്ധമായി ശവ്വാലിൽ നിന്ന് ആറ് നോമ്പ് ആരെങ്കിലും അനുഷ്ഠിക്കുകയും ചെയ്താൽ, ഫകഅന്നമാ സ്വാമ ദഹറ കുല്ലഹു, കാലം മുഴുക്കി നോമ്പെടുത്തവനെ പോലെയായി, നോമ്പെടുത്തവളെ പോലെയായി അയാൾ. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. ഒന്നിന് പത്ത് എന്ന രീതിയിൽ അള്ളാഹു പ്രതിഫലം നൽകും. ഒരു മാസത്തെ നോമ്പിന് പത്ത് മാസത്തെ പ്രതിഫലമായി അള്ളാഹു നൽകും. പിന്നെ ആറ് നോമ്പ് ആറ് ഇൻറ്റു പത്ത് അറുപത്, രണ്ട് മാസത്തെ പ്രതിഫലം. അങ്ങനെ 12 മാസവും നോമ്പെടുത്തവനെ പോലെയായി. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. പക്ഷേ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട് സ്വഹീഹായി കുറ്റമറ്റ രീതിയിൽ സ്ഥിരപ്പെട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മാലിക്കി മദ്ഹബിൽ ഇങ്ങനെ ഒരു സുന്നത്ത് നോമ്പില്ല. ശവ്വാലിലെ ആറ് നോമ്പ് മാലിക്കി മദ്ഹബിൽ സുന്നത്തില്ല. സ്വഹീഹ് മുസ്ലിമിലെ ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയോട് എത്രയോ പ്രായത്തിൽ കുറഞ്ഞ ഇമാം മാലിക്കിന്റെ ശിഷ്യനാണ് ഇമാം ഷാഫിഈ, ഇമാം ഷാഫിഈയുടെയും എത്രയോ താഴെയാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വരുന്നത്. അപ്പോ ഈ കാണുന്ന രീതിയിൽ ചില ആളുകൾ അദ്ദേഹത്തോടും ചോദിച്ചിട്ടുണ്ടാകും. ആ സംശയത്തെയും ചോദ്യത്തെയും മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്, ഇമാം മാലിക്കിന് കിട്ടാത്തൊരു ആറു നോമ്പ്, ഇമാം നബവി താങ്കൾക്ക് അത് പറയാൻ എന്താണ് അവകാശം? ഇമാം മാലിക്കും അതേപോലെയുള്ള പണ്ഡിതന്മാരും ഒന്നും ചെയ്ത് മാതൃക കാണിച്ചിട്ടില്ലാത്തൊരു കാര്യം നിങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾ സ്വീകരിക്കണമെന്നാണോ? അതിനെല്ലാമുള്ള മറുപടിയായിട്ടാണ് ഷർഹ് മുസ്ലിമിൽ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ആ കാര്യം സൂചിപ്പിച്ചത്. ഇദാ തബത്തത്തി സുന്നത്തു ലാ തുത്റക് ലിതർക്കി ബഅദിന്നാസ്, ചില ആളുകളൊന്നും അങ്ങനെ ചെയ്തില്ല. അവർ മരിച്ചുപോയാൽ അവർക്ക് പടച്ചവന്റെ മുമ്പിൽ എന്തെങ്കിലും ഉദറുണ്ടെങ്കിൽ, എക്സ്ക്യൂസ് ഉണ്ടെങ്കിൽ അവരും പടച്ചവനുമായിക്കൊള്ളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു സുന്നത്ത് നിങ്ങളുടെ അടുക്കലേക്ക് സ്ഥിരപ്പെട്ടു വരുമ്പോൾ അത് ഇത്തിബ ചെയ്യാതെ, പിൻപറ്റാതെ, അതിനെ അനുധാവനം ചെയ്യാതെ തിരസ്കരിച്ചാൽ നാളെ എന്തായിരിക്കും നിങ്ങൾക്ക് പടച്ചവന്റെ മുമ്പിൽ പറയാനുണ്ടാവുക എന്ന ചിന്തയാണ് ഓരോ വിശ്വാസിയുടെയും മനസ്സിന് പിടികൂടേണ്ടത്. പരിശുദ്ധ ഖുർആൻ ആ പ്രവാചക അധ്യാപനങ്ങളെ പിൻപറ്റുന്നതിന്റെ പ്രാധാന്യം വിശദീകരിച്ച് ധാരാളം ആയത്തുകൾ ഇനിയും കാണുവാൻ സാധിക്കും. മൂന്നാം അധ്യായം സൂറത്ത് ആലി ഇംറാനിലെ 31-ാമത്തെ ആയത്തിൽ അള്ളാഹു വിശദീകരിച്ചു തരുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബ ചെയ്യുന്നതിലൂടെയാണ് പടച്ചവന്റെ സ്നേഹം കരസ്ഥമാക്കുവാൻ സാധിക്കുക. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. ഖുൽ, പറയൂ പ്രവാചകരെ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, നിങ്ങൾക്ക് അള്ളാഹുവിനോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജീവൻ നൽകിയ, വായുവും വെള്ളവും നൽകിയ, ഖുർആൻ പറഞ്ഞതുപോലെ എണ്ണിയാലൊടുങ്ങാത്തത്ര അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ദാനമായി നൽകിയ പടച്ചവനോട് ആത്മാർത്ഥമായി നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ എന്തു വേണം? ഫത്തബിഊനി, എന്നെ നിങ്ങൾ ഇത്തിബാ ചെയ്യണം, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഇത്തിബാ ചെയ്യണം എങ്കിൽ, യുഹിബ്ബുകുമുല്ലാ, ആ കാരുണ്യവാനായ റബ്ബ് നിങ്ങളെയും സ്നേഹിക്കും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ ആ ഗഫൂറും റഹീമുമായ പടച്ചവൻ പുറത്തു തരാൻ സന്നദ്ധനാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇംറാനിലൂടെ അറിയിക്കുന്നു. അതേപോലെ അള്ളാഹുവിലേക്ക് അടുക്കുവാൻ കാരുണ്യവാനായ റബ്ബിന്റെ സ്നേഹം വേണം, അള്ളാഹുവിന്റെ പരിഗണന വേണം, അവനൊരുക്കിയിട്ടുള്ള ജന്നാത്തുൽ ഫിർദൌസിൽ സമ്മേളിക്കണം എന്നാണ് ആത്മാർത്ഥമായ ആഗ്രഹമെങ്കിൽ, സുന്നത്ത് ചെയ്താൽ കൂലിയുള്ളത്, ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തത് എന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയോ അവഗണിക്കുകയോ അല്ല ചെയ്യേണ്ടത്. മറിച്ച് ഖുദുസിയായ ഒരു ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞതായി പറഞ്ഞു തരുന്ന ഹദീസുകൾക്കാണ് ഖുദുസിയായ ഹദീസ് എന്ന് പറയുക. അതിൽ പറയുന്നു, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ ഇല്ലാ മഫ്തറൽതു അലൈഹി. ഒരു അടിമക്ക് എന്നിലേക്ക് അടുക്കുവാനുള്ള ഒന്നാമത്തെ വഴി, ഞാൻ അവർക്ക് എന്തെല്ലാം നിർബന്ധമായി കൽപ്പിച്ചിട്ടുണ്ടോ, നിർബന്ധമായ ബാധ്യതകളായി അവരെ ഏൽപ്പിച്ചിട്ടുണ്ടോ, അത് ചെയ്യുന്നതിലൂടെയാണ്. ഫറളായ നമസ്കാരം, ഫറളായ നോമ്പ്, ഫറളായ സക്കാത്ത്, ഫറളായ ഹജ്ജ്, ഇനിയും ഫറളായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ ഫറളുകളിലൂടെ, നിർബന്ധമായ അനുഷ്ഠാനങ്ങളിലൂടെയാണ് ഒരു അടിമക്ക് എന്നിലേക്ക് അടുക്കുവാൻ സാധിക്കുക. വലാ യസാലു യതഖറബു ഇലയ്യ ബിന്നവാഫിൽ, ആ ഫറളുകൾക്ക് പുറമേ അയാൾ ചെയ്യുന്ന ഐച്ഛികമായ എന്തെല്ലാം സംഗതികളുണ്ടോ അതിലൂടെ ഒരടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യവും ചെറുതായി തള്ളുവാൻ പറ്റില്ല എന്നർത്ഥം. എന്തെല്ലാം സുന്നത്തായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു ഫറള് നമസ്കാരങ്ങൾക്ക് ഉടനെ അതിന്റെ മുമ്പും ശേഷവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച റവാത്തിബ് സുന്നത്തുകൾ, പള്ളിയിലേക്ക് കയറുമ്പോൾ വലതുകാൽ വെച്ചുകൊണ്ടുള്ള ദുആ, അതിനുശേഷം തഹിയ്യത്ത് നമസ്കാരം, വീട്ടിൽ നിന്ന് ഒന്നു ചെയ്തുകൊണ്ട് പള്ളിയെ ലക്ഷ്യമാക്കി കടന്നു വരുമ്പോൾ ഓരോ കാലടിക്കും കിട്ടുന്ന പ്രതിഫലം, ആ ഒന്നുവോടുകൂടി ഒരു നമസ്കാരം പ്രതീക്ഷിച്ച് പള്ളിയിലിരുന്നാൽ അതിന്റെ പ്രതിഫലവും മഹത്വവും, ഇങ്ങനെ നന്മയുടെ ധാരാളം വഴികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെയും ശ്രദ്ധിച്ച് ആരെങ്കിലും ചെയ്താൽ കേവലം ഒരു സുന്നത്ത് ചെയ്തു എന്നല്ല, വലാ യസാലു യതഖറബു ഇലയ്യ ബിന്നവാഫിൽ, അത്രയും അള്ളാഹുവിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടേയിരിക്കും. സുന്നത്തായ കാര്യങ്ങൾ ഒന്നും അവഗണിക്കാതെ അതിനെ ആദരിച്ച് ബഹുമാനിച്ച് ആ രൂപത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കുവാൻ നമുക്ക് സാധിച്ചാൽ അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് സ്വന്തമാക്കി നേടിയെടുക്കുവാൻ സാധിക്കുമെന്നാണ് ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നത്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മുത്തഫഖുൻ അലൈഹിയായ ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബ, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്റെ ഉമ്മത്തിലെ എല്ലാവരും സ്വർഗത്തിൽ കടക്കും, സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടതില്ല എന്ന് സ്വയം തീരുമാനിച്ചു മാറുന്ന ആളുകൾ ഒഴികെ. സഹാബികൾക്ക് അത്ഭുതം തോന്നി. നമ്മളെല്ലാവരും പണിയെടുക്കുന്നത്, അധ്വാനിക്കുന്നത് എന്തിനാ? സ്വർഗം കിട്ടാനാണ്. അതിനുവേണ്ടിയാണ് ആത്മാർത്ഥമായി കൊതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. എന്നിട്ട് സ്വർഗത്തിൽ പോകാതെ വിസമ്മതിച്ച് മാറി നിൽക്കുന്നവരോ? മൈ യഅബാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, സ്വർഗത്തിൽ കടക്കാതെ വിസമ്മതിച്ച് മാറി നിൽക്കുന്ന ആളുകൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത വിശദീകരണം, മൻ അത്വാഅനി ദഖലൽ ജന്ന വമൻ അസ്വാനി ഫഖദ് അബ. എന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ വരുമ്പോൾ, എന്റെ സുന്നത്തുകൾ വരുമ്പോൾ അതിനെ ഇത്തിബാ ചെയ്യാൻ, പിൻപറ്റുവാൻ ആര് സന്നദ്ധരാകുന്നുവോ അവർക്ക് സ്വർഗത്തിൽ കടക്കണമെന്ന് പൂതി മാത്രമല്ല, ആത്മാർത്ഥമായ ആഗ്രഹവും അതിനനുസരിച്ച പരിശ്രമവും നടത്തിയവരാണ് അവർ സ്വർഗത്തിൽ കടക്കും. വമൻ അസ്വാനി ഫഖദ് അബ, ആരെങ്കിലും എന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ വരുമ്പോൾ, എന്റെ സുന്നത്ത് വരുമ്പോൾ അതിനെ ഇത്തിബാ ചെയ്യാതെ അതിനോട് ഇസ്യാൻ അനുസരണക്കേട് കാണിച്ചാൽ, അതിനെ എതിർത്ത് അതിൽ നിന്ന് മാറി നിന്നാൽ, ഫഖദ് അബ, അവരാണ് സ്വർഗത്തിൽ കടക്കണ്ട എന്ന് വിചാരിച്ച് മാറി നിന്നവർ, അവർക്ക് സ്വർഗത്തിൽ കടക്കാൻ സാധിക്കുകയില്ല. നമ്മൾ ആലോചിക്കണം, എത്രയോ സംഗതികൾ വളരെ ലളിതമായി നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി നമുക്കത് നേടിയെടുക്കാൻ. പള്ളിയിൽ നമ്മൾ കയറി വരുമ്പോൾ തഹിയത്ത് നമസ്കാരത്തിന്റെ കാര്യം പറഞ്ഞു, അതിനേക്കാൾ ഗൗരവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയൊരു കാര്യമുണ്ട്, ലാ തുസല്ലി ഇല്ലാ ഇലാ സുത്ര, ഒരു സുത്ര ഒരു മറയുണ്ടായിട്ടില്ലാതെ നമസ്കരിക്കാൻ നിൽക്കരുത്. പള്ളിയിലേക്ക് കടന്നാൽ നിരവധി തൂണുകളുണ്ടാകും, ഭിത്തിയുണ്ടാകും, കസേരയുണ്ടാകും, മറ്റു പലതും ഉണ്ടാകും, നമസ്കരിക്കുന്ന നമ്മുടെ മുമ്പിൽ ഒരു മറയായി വെക്കാൻ. പക്ഷേ ആരും ആരുമെന്നല്ല ഭൂരിഭാഗം ആളുകളും ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഓപ്പണായ സ്ഥലത്ത് പോയി കൈകെട്ടും. അതിന്റെ ഇടയിലൂടെ ആരെങ്കിലും കടന്നുപോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നമസ്കാരത്തിൽ ഗണ്യമായ കുറവ് വരുത്തും ആ പാസി. അതുകൊണ്ട് നമസ്കരിക്കുന്ന ആളുടെ മുമ്പിൽ ഒരു മറയുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ല ഗ്രൗണ്ടിലും യാത്രാ സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ഈദ്ഗാഹിലൊക്കെ നമസ്കരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും വടിയോ മറ്റോ നാട്ടിവെച്ചുകൊണ്ടല്ലാതെ നമസ്കരിക്കുവാൻ വേണ്ടി കൈകെട്ടുമായിരുന്നില്ല എന്ന്. പക്ഷേ നമ്മൾ അലംഭാവം കൊണ്ട് ശ്രദ്ധിക്കാത്തത് കൊണ്ട് നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ എത്രയോ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. നോമ്പ് തുറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരുപക്ഷെ ക്ലാസുകളിലൂടെ നിങ്ങൾ കേട്ട് കഴിഞ്ഞതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ സുന്നത്ത് എങ്ങനെ ഏത് വിഷയത്തിലും വിശ്വാസിയുടെ ജീവിതമാകെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയാൽ ആ ജീവിതത്തെ അപ്രകാരം തന്നെ ഒപ്പിയെടുത്ത് പ്രയോഗവൽക്കരിക്കുവാൻ സാധിക്കുന്ന ഒരു അവസരമാണ് വാസ്തവത്തിൽ നോമ്പിലൂടെ നമ്മൾ ആ പരിശീലനത്തിൽ കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം പരിമിതമല്ല. ഖുർആൻ പറഞ്ഞതുപോലെ ഉദ്ഖുലു ഫിസ്സിൽമി കാഫ, പരിശുദ്ധ ഇസ്ലാമിലേക്ക് നിങ്ങൾ പൂർണ്ണമായി പ്രവേശിക്കുക എന്ന് പറഞ്ഞ ആയത്തിന് പ്രയോഗവൽക്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പഠിക്കുകയും അത് ഇത്തിബാ ചെയ്യുകയും അല്ലാത്ത വഴികളില്ല. അപ്പോ നോമ്പ് മുറിക്കുന്ന സന്ദർഭത്തിൽ, നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിൽ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഏറ്റവും പ്രിഫറൻസ് മുൻഗണന ഈത്തപ്പഴം, കാരക്ക, തമ്ര, അത് അനുഗ്രഹീതമായ ഭക്ഷണമാണെന്ന്. ഈത്തപ്പഴം കിട്ടിയില്ലെങ്കിൽ വെള്ളം, ഫഇന്നഹു തഹൂർ, അത് ശുദ്ധിയുള്ള സംഗതിയാണ്. നമ്മളൊന്ന് മനസ്സുവെച്ചാൽ ബിസ്മി ചൊല്ലി ഈത്തപ്പഴം കഴിച്ച് എന്നിട്ട് വെള്ളം കുടിച്ചാൽ ആ സുന്നത്തിന്റെ ശരിയായ രൂപമായി. വെള്ളമുണ്ട്, ഈത്തപ്പഴമുണ്ട്, പക്ഷെ പല ആളുകളും ദാഹം കൊണ്ട് ആദ്യം പോയി വെള്ളം കുടിക്കും. അതിനേക്കാൾ വിരോധാഭാസമായി കാണുന്നത് ആ തിരക്കിൽ വെപ്രാളത്തിൽ ബിസ്മി ചൊല്ലാൻ മറന്നുപോകുന്ന ആളുകൾ, ഇടത് കൈകൊണ്ടത് വാരി മോതുന്ന ആളുകൾ. എത്രയോ സംഗതികളാണ് സുന്നത്തിന്റെ ജീവിതത്തിൽ നിന്ന് അകന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. മനസ്സ് വച്ചാൽ വലത് കൈകൊണ്ട് കൊടുക്കുന്ന ആളുടെയും ഭക്ഷണവും അതേപോലെ വെള്ളമൊക്കെ ചെല്ലുന്നത് ആമാശയത്തിലേക്ക് തന്നെയാണ്. ഇടത് കൈകൊണ്ടായാലും അങ്ങനെ തന്നെ, ഒരു ടേസ്റ്റിന് പോലും വ്യത്യാസമില്ല. പക്ഷെ എന്നാലും ആ സുന്നത്തുകളെ നമ്മൾ നിസ്സാരവൽക്കരിച്ച് അവഗണിക്കുന്ന ഒരു രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സുന്നത്തിന്റെ വിലയും നിലയും അറിയാത്തത് കൊണ്ടാണ്. ഒരു പക്ഷേ ആ ചെറിയ സുന്നത്തിന്റെ പ്രതിഫലം കൊണ്ടായിരിക്കാം നരകപ്രവേശനത്തിൽ നിന്ന് മുക്തി നേടി സ്വർഗപ്രവേശനത്തിന് നമ്മെ അർഹമാക്കുന്നത്. ആരെങ്കിലും ഒരു അണുത്തൂക്കം നന്മ ചെയ്താൽ ആ അത് അവിടെ കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പ്രതിഫലം നേടിത്തരുന്ന സംഗതിയാണ് എന്ന് മനസ്സിലാക്കി ആ രീതിയിലേക്ക് ചെയ്യാൻ. അതിനേക്കാൾ വിരോധാഭാസമായ സംഗതി ഈ പറഞ്ഞ സുന്നത്തുകളെയെല്ലാം കാറ്റിൽ പറത്തി ഹറാമായ കാര്യത്തിലൂടെ നോമ്പ് മുറിക്കുവാൻ, നോമ്പ് തുറക്കാൻ വെമ്പൽ കൂട്ടുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിൽ ഇല്ലായികയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? നോമ്പ് മുറിക്കുന്നതുവരെയും നോമ്പ് തുറക്കുന്നതുവരെയും മനസ്സിനെ നിയന്ത്രിച്ച്, ഇച്ഛയെ ചങ്ങലക്കിട്ട് നിയന്ത്രിച്ച ആളുകൾ, പക്ഷെ നോമ്പ് തുറക്കാൻ സമയത്ത് ഒരു സിഗരറ്റോ ഒരു ബീഡിയോ കിട്ടിയില്ലെങ്കിൽ ആകെ തളർന്നു പോകുന്ന അവസ്ഥ. നോമ്പ് തുറന്നാൽ ഉടനെ തന്നെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി ആരും കാണാതെ വേഗം വീട് വലിക്കുന്ന ആളുകൾ കാണാൻ കഴിയും. എന്താണ് ആ നോമ്പിന്റെ ചൈതന്യവും നോമ്പിന്റെ ലക്ഷ്യവും നേടിയെടുക്കുന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ സുന്നത്തുകൾ ഇത്തിബാ ചെയ്യേണ്ട ആളുകൾ അതിനെ എല്ലാം തകിടം മറിക്കുന്ന അവസ്ഥ ഏറെ സങ്കടകരമാണ്. വിശ്വാസികളായ ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളോട് ഏത് നിലപാടായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്? അതാണ് ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിലെ 36-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പഠിപ്പിച്ചത്. വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനതിൻ ഇദാ ഖല അല്ലാഹു വറസൂലുഹു അംറൻ അയ്യകൂന ലഹുൽ ഖിയറത്തു മിൻ അംരിഹിം. വിശ്വാസികളുടെ കൂട്ടത്തിൽ മുഅ്മിനാകട്ടെ മുഅ്മിനത്താകട്ടെ, ഈമാനുള്ള ആണുങ്ങളാകട്ടെ പെണ്ണുങ്ങളാകട്ടെ, ഇദാ ഖല അല്ലാഹു വറസൂലുഹു അംറ, അല്ലാഹുവും അവന്റെ റസൂലും ഒരു കാര്യം പ്രഖ്യാപിച്ചാൽ, കൽപ്പിച്ചു കഴിഞ്ഞാൽ, പിന്നീട് അയ്യകൂന ലഹുൽ ഖിയറത്തു മിൻ അംരിഹിം, സ്വന്തമായൊരു നിലപാട് അതിനുശേഷം ഈമാനുള്ളവരാണെങ്കിൽ ഉണ്ടാകുവാൻ പാടില്ല. വസ്ത്രധാരണത്തിന്റെ വിഷയത്തിൽ, ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിൽ, ക്രയവിക്രയങ്ങളുടെ വിഷയത്തിൽ, സ്വഭാവ പെരുമാറ്റങ്ങളുടെ വിഷയത്തിൽ എന്നുവേണ്ട ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അല്ലാഹുവിന്റെയും അധ്യാപനങ്ങളുടെ നിർദ്ദേശങ്ങളുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് സ്വന്തമായൊരു നിലപാട് ആർക്കും ഉണ്ടാകുവാൻ പാടില്ല. വമയ്യ അസ്ല്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലം മുബീന, ആരെങ്കിലും ആ കൽപ്പനകൾക്ക് എതിരായി പ്രവർത്തിച്ചാൽ, ഫഖദ് ളല്ല ളലാലം മുബീന, വ്യക്തമായ ളലാലത്തിലാണ്, വഴികേടിലാണ് അവർ എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്സാബിലെ 36-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എപ്രകാരമാണ്, ഏത് രൂപത്തിലാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ രൂപത്തിൽ അതിനെ ഫോളോ ചെയ്യുവാൻ, ഇത്തിബാ ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രധാരണത്തെ സംബന്ധിച്ച് പറഞ്ഞു, ഇസ്റത്തുൽ മുഅ്മിനി ഇലാ അൻസാഫി സാഫിഹി, മുസ്ലിങ്ങളായ വിശ്വാസികളുടെ പുരുഷന്മാരുടെ വസ്ത്രം അവരുടെ മുഴങ്കാലിന്റെ പകുതി വരെയുമാണ് ഇറങ്ങി വരേണ്ടത്. മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനിസ്കർട്ട് എന്ന് പറഞ്ഞ് നമ്മളെ പരിഹസിച്ച ചില ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ഇസ്ലാമിക വിമർശകരായി വേണം നമുക്കവരെ മനസ്സിലാക്കാൻ. പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ, അതേപോലെയുള്ള വാക്കുകൾ മറ്റൊരു ആശയം മറ്റൊരു ശൈലിയിൽ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ കൂട്ടത്തിലും ചില ആളുകൾ പറയാൻ തുടങ്ങിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുകളോട് കനിശതയും അതിനോട് വളരെ താല്പര്യത്തോടുകൂടി ഇത്തിബാ ചെയ്യുകയും ചെയ്യുന്നത് മതത്തിലുള്ള ഉലുവാണ്, അതിരുകവിച്ചലാണ്, മതത്തിന്റെ പരിധികൾ അതിർലംഘിച്ചുകൊണ്ടുള്ള കാട്ടിക്കൂട്ടലുകളായി അതിനെ ചിത്രീകരിക്കുകയാണ്. അനുഷ്ഠാന തീവ്രത എന്ന് ചില ആളുകൾ, ഉലുവ് പരിധിവിടൽ എന്ന് ചില ആളുകൾ, തശദ്ദുദ് അല്ലെങ്കിൽ മതത്തിലെ അതിരുകവിച്ചലും തീവ്രവാദികളും എന്നൊക്കെ ആക്ഷേപിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിലുള്ളതാണ്. ആ ഹദീസിന്റെ ബാക്കി ഭാഗം പറഞ്ഞു തരുന്നത്, അതിന്റെ പരമാവധി വസ്ത്രം ഇറങ്ങിപ്പോയാൽ നെരിയാണി വരെയും പോകാം, കണ്ണങ്കാല് വരെ. ആ നെരിയാണിക്ക് അപ്പുറത്തേക്ക് വസ്ത്രം ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊരു ശാഖാപരമായ നിസ്സാരമായ സംഗതി എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നരകത്തിലാണ്, വലിയ തിന്മയായി പാപമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഉൾക്കൊള്ളാൻ സാധിക്കാതെ അതിന് അടിമപ്പെട്ടു പോകുന്ന ആളുകൾ, ആരെങ്കിലുമൊക്കെ ദീനിയായ കാര്യങ്ങൾ പഠിച്ചറിഞ്ഞ് കണിശമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അതിന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലെങ്കിൽ തന്റെ നിഫാക്കും ഈമാനിന്റെ കുറവും തിരിച്ചറിയുക എന്നല്ലാതെ ഈമാനുള്ള തഖ്വയുള്ള സഹോദരങ്ങളെ, വിശ്വാസികളെ തകർത്തു കളയുന്ന രീതിയിൽ സംസാരിക്കൽ ഗുരുതരമായ സംഗതിയാണ്. അതങ്ങനെ തന്നെ പറയാനുള്ള കാരണം, ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും, സുന്നത്ത് ഒരാൾ ചെയ്യുന്നതും സുന്നത്തിനെ കളിയാക്കുന്നതും ചെയ്യാതിരിക്കുന്നതും എല്ലാം ഒരുപോലെയല്ല. സുന്നത്തായ ഒരു കാര്യം ഒരാൾ ചെയ്യുന്നില്ല എങ്കിൽ, ഉദാഹരണത്തിന് നമ്മുടെ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തഹിയ്യത്ത് രണ്ടരക്കാത്ത് നമസ്കാരമുണ്ട്, അതല്ലെങ്കിൽ ബുഹറ് നമസ്കരിക്കുന്ന ഒരു സഹോദരൻ ബുഹറിന്റെ മുമ്പും ബുഹറിന്റെ ശേഷവും റവാത്തിബ് സുന്നത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ തന്റെ അലസത കൊണ്ട്, മടി കൊണ്ട്, യാതൊരു വൈകല്യമോ പ്രയാസമോ രോഗമോ ഒന്നും ഉണ്ടായിട്ടില്ല, വേണ്ട എന്ന് വെച്ചാൽ അയാൾക്ക് എന്തേ ഉള്ളൂ? ആ പ്രതിഫലം അയാൾക്ക് നഷ്ടപ്പെട്ടു. നിർബന്ധമായൊരു സംഗതിയാണെങ്കിൽ അതിന്റെ പേരിൽ ഒരു ശിക്ഷ അയാൾക്കുണ്ടാകും എന്നതിൽ കവിഞ്ഞ് വേറൊരു പാതകവും അയാൾ ചെയ്തിട്ടില്ല. നേരെ മറിച്ചാണ് വേറൊരാൾ, എന്താ നിസ്കാരം, ഏത് സമയവും നിസ്കാരം തന്നെ, പള്ളിയിൽ കയറിയ രണ്ടരക്കാലത്ത്, ബാങ്ക് കൊടുത്തതിന് ശേഷം പിന്നെ ലുഹറിന്റെ മുമ്പ് നാലരക്കാലത്ത്, പിന്നെ ലുഹർ നാലരക്കാലത്ത്, അതിനുശേഷം വീണ്ടും ഒരു നാലരക്കാലത്ത് നിസ്കാരം തന്നെ നിസ്കാരം, എന്തൊരു ഇസ്ലാമാ എന്നിങ്ങനെ ആരെങ്കിലും അതിനെ പുച്ഛിച്ച് സംസാരിച്ചാൽ, അവന്റെ പേര് അഹമ്മദ് എന്നാണെങ്കിലും മുഹമ്മദാണ് എന്നാണെങ്കിലും അബൂബക്കർ എന്നും ഉമർ എന്നും ഒക്കെ ആയിരുന്നാൽ പോലും, ഉന്നതമായ ഉത്കൃഷ്ടമായ പേരുകൾ സ്വീകരിച്ചവർ ആയിരുന്നാൽ പോലും, ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് അതോടുകൂടി അയാൾ പുറത്തുപോയി എന്നർത്ഥം. സുന്നത്തിനെ ചെയ്യാതെ ഒഴിവാക്കലും സുന്നത്തിനെ പരിഹസിക്കലും ഗുരുതരമായ വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, സുന്നത്തിന്റെ വിഷയത്തിൽ താല്പര്യമില്ലാതെയായി, അതിനെ വീഴ്ച വരുത്തിയത് കൊണ്ടൊരു പ്രതിഫലം നഷ്ടപ്പെട്ടു, ഒരു കൂലി അയാൾക്ക് കുറഞ്ഞുപോയി. മറ്റൊന്ന്, സുന്നത്തിനെ പരിഹസിച്ചു കളിയാക്കി, അതോടുകൂടി ഇസ്ലാമിൽ നിന്ന് തന്നെയും അയാൾ പുറത്തായി, മുർത്തദ്ദായി, കുഫറിലേക്കാണ് അയാൾ പോയത്. നമ്മുടെ ഇമാമിയങ്ങൾ അഖീദാ ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട് നവാഖിദുൽ ഇസ്ലാം, ഇസ്ലാമിനെ തകർത്ത് കളയുന്ന, ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സഹോദരങ്ങളെ നമ്മൾ കേട്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന സുന്നത്തിൽ ഏതെങ്കിലും ഒന്ന് അതിനോട് ഒരു പുച്ഛമോ വെറുപ്പോ ഒരു അപഹാസ്യമോ നമ്മുടെ മനസ്സിൽ തോന്നിയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച താടിയാകട്ടെ, വസ്ത്രധാരണ രീതിയാകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച ബഹുഭാര്യത്വമാകട്ടെ, മറ്റേത് കാര്യവും ദീനിൽ സ്ഥിരപ്പെട്ടൊരു സംഗതി, അത് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ ചെയ്തില്ല എന്നേ ഉള്ളൂ. അതിനോട് വെറുപ്പും വിദ്വേഷവും പരിഹാസവും ഉണ്ടായിക്കഴിഞ്ഞാൽ അതോടുകൂടി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അതാണ് നവാഖിദുൽ ഇസ്ലാം എന്ന പേരിൽ പണ്ഡിതന്മാർ പറഞ്ഞത്. നവാഖിദുൽ വുളൂ എന്നുള്ളത് നമ്മൾ കേട്ടുപഠിച്ചിട്ടുണ്ടാകും, മദ്രസയിൽ പാഠപുസ്തകങ്ങളിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. എന്താണ് അർത്ഥം? വുളൂ മുറിയുന്ന കാര്യങ്ങൾ വളരെ വൃത്തിയായി മൂന്ന് പ്രാവശ്യവും ഓരോ അവയവങ്ങൾ കഴുകി വൃത്തിയായി വുളൂ ചെയ്ത മനുഷ്യനാണെങ്കിലും നവാഖിദുൽ വുളൂയിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ, ചെയ്താൽ ആ വുളൂ ബാത്തിലായി. ഞാനും വളരെ ശ്രദ്ധിച്ച് നല്ല വെള്ളത്തിൽ തന്നെ മൂന്ന് പ്രാവശ്യം കഴുകിയതാണ് എന്നൊരു ന്യായവും അയാൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതേപോലെ നവാഖിദുൽ ഇസ്ലാം, ഇസ്ലാം എന്ന ആ സ്തംഭത്തെ തകർത്ത് കളയുന്ന ചില സംഗതികൾ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് എത്ര കണ്ട് ആത്മാർത്ഥമായി ദഅവാ രംഗത്തുണ്ടായിരുന്ന ആളാണ് അയാൾ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ രീതിയാണ് സ്വീകരിക്കുന്നതെങ്കിൽ അതോടുകൂടി അതെല്ലാം നിഷ്ഫലമായി. കുറെ ഇസ്ലാമികമായി പ്രസംഗിച്ച് നടന്ന ആളാണ്, അല്ലെങ്കിൽ കുറെ ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന ആളാണ്, എല്ലാമാകാം. പക്ഷേ ഇത്തരം സമീപനങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ അതെല്ലാം തകർന്നു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ തബൂക്ക് യുദ്ധത്തിന്റെ സന്ദർഭം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും തബൂക്ക് യുദ്ധത്തിലേക്ക് പോവുകയാണ്. ആ സന്ദർഭത്തിൽ രാത്രി തമ്പടിക്കുമ്പോൾ കൂട്ടത്തിൽ ചില കപടവിശ്വാസികൾ, മുനാഫിക്കുകൾ പറഞ്ഞു, ഈ കാണുന്ന ആളുകൾ നാളെ ശത്രുക്കളുമായി പകൽ ഏറ്റുമുട്ടുമ്പോൾ അവരുടെ തനി നിറം നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ വല്ലാതെ സംസാരിക്കുന്ന ആളുകൾ നാളെ ശത്രുക്കളുമായി ഏറ്റുമുട്ടുമ്പോൾ പേടിത്തൊണ്ടന്മാരായി അവർ ഓടും, അവർക്ക് ശത്രുക്കളുമായി ഏറ്റുമുട്ടാൻ സാധിക്കുകയില്ല. ഇങ്ങനെ കുറെ കമന്റുകൾ പാസാക്കുന്നു. ഇത് കേട്ട് സഹാബികളിൽ ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ വാക്കുകൾ പറയാൻ ഓടിയെത്തുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക്. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബികൾ പറഞ്ഞു തരികയാണ്, ഞങ്ങൾ അവിടെ എത്തിയതാണോ അല്ലാഹു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ വഹയുമായി പറഞ്ഞയച്ചതാണോ, ഏതാണ് ആദ്യം സംഭവിച്ചത് എന്ന് ഞങ്ങൾക്ക് തിട്ടമില്ല, നിശ്ചയമില്ല. അല്ലാഹു ആയത്തിറക്കി, ഒമ്പതാം അധ്യായം സൂറത്ത് തൗബയിലെ 65-66 ആയത്തുകൾ. ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹസിഊൻ. പറയൂ പ്രവാചകരെ, ചോദിച്ചു നോക്കൂ, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അവന്റെ വചനങ്ങളെയും ദൃഷ്ടാന്തങ്ങളെയുമാണോ നിങ്ങൾ പരിഹസിക്കുന്നത്, കളിയാക്കുന്നത്? വേറൊരു വിഷയവും നിങ്ങൾക്ക് കിട്ടിയില്ലേ? താടിയും അതേപോലെ തന്നെ വസ്ത്രവും ഇതല്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുകളും ഒന്നുമല്ലാതെ നിങ്ങൾക്ക് കളിതമാശകൾക്ക് വേറെ ഒരു മാറ്ററും ഒരു വിഷയവും കിട്ടിയില്ലേ? ഖുൽ ലാ തഅതിറു ഖദ് കഫർതും ബഅദ ഈമാനികും. യാതൊരു എക്സ്ക്യൂസും ഇനി നിങ്ങൾ നിരത്തേണ്ടതില്ല. അപ്പോ അവർ പറഞ്ഞത്, ഞങ്ങൾ കളിതമാശ പറഞ്ഞതാണ്, ഗൗരവത്തോടുകൂടി പറഞ്ഞതല്ല, സമയം പോകാൻ വേണ്ടി ചില തമാശകൾ പറഞ്ഞതാണ്. അപ്പോഴാണ് അള്ളാഹു ചോദിച്ചത്, അള്ളാഹുവിനെയും റസൂലിനെയും അള്ളാഹുവിന്റെ അധ്യാപനങ്ങളെയും അല്ലാതെ കളിതമാശകൾക്ക് വേറെ ഒന്നും നിങ്ങൾക്ക് കിട്ടിയില്ലേ? നമ്മുടെ കൂട്ടത്തിലും ഇങ്ങനെ സംസാരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. അവരോട് ചോദിച്ചാൽ അവർക്കും പറയാനുള്ളത്, ഞങ്ങൾ ഗൗരവത്തിൽ പറഞ്ഞതല്ല, ഒരു തമാശ പറഞ്ഞതല്ലേ, എന്താണിങ്ങനെ എന്നിങ്ങനെ ഈ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, പറയുന്ന ആളുകൾ അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. ഖുർആൻ തുടർന്ന് പറഞ്ഞത്, ഖുൽ ലാ തഅതിറു, നിങ്ങൾ യാതൊരു ഉദറും പറയേണ്ടതില്ല, നോ എക്സ്ക്യൂസ്, നിങ്ങൾക്ക് യാതൊരു എക്സ്ക്യൂസും ഇല്ല. ഖദ് കഫർതും ബഅദ ഈമാനികും, നിങ്ങളുടെ സത്യവിശ്വാസത്തിന് ശേഷം നിങ്ങൾ കാഫിരീങ്ങളായി കുഫറിലേക്ക് പോയിട്ടുണ്ട്. ഒരു വാക്ക്, ചെറിയൊരു സംസാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും പുച്ഛിച്ച് പരിഹസിച്ചുകൊണ്ട്, ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏതെങ്കിലും ഒരു അധ്യാപനത്തോട് നിഷേധാത്മകമായ സമീപനവും പരിഹാസവും ഉണ്ടായിക്കഴിഞ്ഞാൽ അയാളുടെ സ്ഥാനം ഇസ്ലാമിക വൃത്തത്തിന് പുറത്താണ് എന്ന് ഈ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കണം. നാലാമധ്യായം സൂറത്തുൻ നിസായിലെ 65-ാമത്തെ ആയത്ത്, അള്ളാഹു അതേപോലത്തെ ഒരു ശൈലി വേറെ പ്രയോഗിച്ചതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഫലാ വറബ്ബിക് ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في انفسهم حرجا مما قضيت ويسلموا تسليما فلا وربك നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂൻ അവർ മുഅ്മിനീങ്ങളല്ല, അവർ ഈമാൻ സ്വീകരിച്ചവരല്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ പ്രവാചകരെ താങ്കളെ അവർ വിധികർത്താവായി അംഗീകരിക്കുകയും ആ വിധിയിൽ പൂർണ്ണ മനസ്സോടെ അതിന് കീഴ്പ്പെട്ട് സ്വീകരിക്കുകയും പിൻപറ്റുകയും ചെയ്യുന്നതുവരെ അവരാരും യഥാർത്ഥ വിശ്വാസികളല്ല. നാലാമധ്യായം സൂറത്തുൻ നിസായിലെ 65-ാമത്തായത്ത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് അത്രമാത്രം ആധികാരികതയും പ്രത്യേകതയും ഉണ്ട് ഇസ്ലാമിൽ. ആ സുന്നത്തുകളെ നിസാരമായി അവഗണിച്ച് തള്ളുവാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുകയില്ല. ആ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അതിനെ പിൻപറ്റുവാനും അതിന്റെ പ്രാധാന്യവും ഗൌരവവും ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ഉൾക്കൊള്ളുവാനുമാണ് വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടത്. ആ സുന്നത്ത് പിൻപറ്റുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ ആ സുന്നത്ത് പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന അതിനെ പിൻപറ്റുന്ന ആളുകളോട് സ്നേഹവും ആദരവും ബഹുമാനവുമായിരിക്കണം വിശ്വാസികൾക്കുണ്ടാകേണ്ടത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഓരോ കാര്യങ്ങളും ജീവിതത്തിലേക്ക് ആവാഹിച്ചെടുക്കുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസികളായി നമ്മൾ മാറുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളിൽ ഒന്നുപോലും നമ്മൾ ആലോചിച്ചു നോക്കൂ, ഇസ്ലാമിനല്ലാത്ത മറ്റൊരു പ്രസ്ഥാനത്തിനും മറ്റൊരു മതത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത ആധികാരികമായ സ്രോതസ്സിലൂടെയാണ് നമുക്ക് ആ കാര്യങ്ങൾ കിട്ടുന്നത്. ഹദീസിന്റെ വിജ്ഞാനം പഠിക്കാത്ത മനസ്സിലാക്കാത്ത ആളുകൾ എന്താണ് ഇതിന് ഇത്രമാത്രം പ്രത്യേകത എന്ന അത്ഭുതത്തോടുകൂടി ചോദിക്കും. അതല്ലെങ്കിൽ എന്തുകൊണ്ട് സ്വതന്ത്രമായ ചിന്തകളും പഠനങ്ങളും നടത്തുവാൻ നിങ്ങൾ അവകാശം നൽകുന്നില്ല, സ്വാതന്ത്ര്യം നൽകുന്നില്ല, നിങ്ങൾ ഒരു നവയാഥാർത്ഥികരാണ് എന്ന് പറഞ്ഞുകൊണ്ട് സലഫികളെ ആക്ഷേപിക്കാറുണ്ട്. ഖുർആനിന്റെയും ഹദീസിന്റെയും ശരിയായ താൽപര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിക്ഷണത്തിൽ വളർന്ന സ്വഹാബികളും താബിഈങ്ങളും ഒക്കെ പഠിപ്പിച്ച് മനസ്സിലാക്കി തന്ന രൂപത്തിൽ തന്നെ ഉൾക്കൊള്ളണമെന്ന് പറയുമ്പോൾ ചില ആളുകൾ അതിനെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കും. സലഫികൾ യാഥാർത്ഥികരാണ്, സ്വതന്ത്രമായ ചിന്തയെ അവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതേപോലെ സുന്നത്തനുസരിച്ച് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ അവർ ചോദിക്കും, ഖുർആൻ അറബി ഭാഷയിലല്ലേ, അറബി ഭാഷ അറിയുന്ന നമുക്ക് സ്വതന്ത്രമായി ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സുന്നത്തിലൂടെയും സ്വഹാബത്തിന്റെ നടപടിക്രമങ്ങളിലൂടെയും ഖുർആനിനെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നതിനെ പരിഹസിക്കുന്ന അവഹേളിക്കുന്ന ആളുകളുണ്ട്. വാസ്തവത്തിൽ പരിശുദ്ധ ഖുർആൻ ഒരാവർത്തി അവർ വായിച്ചിരുന്നുവെങ്കിൽ ഖുർആനിന്റെ അധ്യാപനം തന്നെ ഖുർആനിന്റെ ശരിയായ വെളിച്ചവും വിശദീകരണവും സ്വീകരിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനിവാര്യമാണ് എന്നുള്ള കാര്യമാണ് കാണുവാൻ സാധിക്കുക. 16-ാം അധ്യായം സൂറത്തുൻ നഹ്ലിലെ 64-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വമാ അൻസൽനാ അലൈക്കൽ കിതാബ ഇല്ലാ ലിതുബയ്യന ലഹും അല്ലദീ ഇഖ്തലഫൂ ഫീഹി വഹുദൻ വറഹ്മത്തൻ ലിഖൗമി യുഅ്മിനൂൻ. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുത്തത് എന്തിനാണ്? ലിതുബയ്യന ലഹും, ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണമാണ് ഖുർആനിന്റെ ആധികാരികമായ രേഖ എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. വമാ അൻസൽനാ അലൈക ദിക്റ ഇല്ലാ ലിതുബയ്യന ലിന്നാസി മാ നുസില ഇലൈഹിം, ജനങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ പ്രവാചകരെ താങ്കൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് അങ്ങേക്ക് കാര്യങ്ങൾ ഇങ്ങനെ അവതരിപ്പിച്ചു തന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ വിശദീകരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണത്തിലൂടെയല്ലാതെ സുന്നത്തിലൂടെയല്ലാതെ സുന്നത്തിനെ ഇത്തിബാ ചെയ്യുന്നതിലൂടെയല്ലാതെ ഖുർആനിനെ സമീപിച്ചാൽ ഖുർആനിന്റെ ശരിയായ വെളിച്ചവും ഹുദയും നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കാതെ പോകുമെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ചില ആളുകൾ താബിഈയായ മുതറിഫ് ബിൻ അബ്ദുല്ലാഹി ബിൻ ശഖീർ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഇതേപോലെയുള്ള ഒരു സമീപനം സ്വീകരിച്ചു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളും ഹദീസുകളും ആളുകൾക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അത് പഠിപ്പിക്കുവാനും വിശദീകരിക്കുവാനും അവസരം ഉപയോഗപ്പെടുത്തിയപ്പോൾ ചില ആളുകൾ പറഞ്ഞു, ലാ തുഹദ്ദിസൂന ഇല്ലാ ബിൽ ഖുർആൻ, നിങ്ങൾ ഞങ്ങൾക്ക് ഖുർആനല്ലാത്ത ഒന്നും പറയേണ്ടതില്ല. ചില ആളുകൾ അങ്ങനെയാണ്, സുന്നത്തിന് നമ്മൾ പ്രാധാന്യം നൽകുന്നു എന്ന് പറയുമ്പോൾ സുന്നത്തിനെ നിഷേധിക്കുന്നതിലൂടെ സുന്നത്തിനെ കൈയൊഴിക്കുന്നതിലൂടെ പ്രവാചക ശത്രുവായി അയാൾ മാറിയിട്ടുള്ള സുന്നത്ത് നിഷേധത്തിലൂടെയാണ് അയാൾ പോകുന്നത് എന്ന് പറയുമ്പോൾ അതിനെ കൗണ്ട് ചെയ്തുകൊണ്ട് ചില ആളുകൾ പറയുന്നത് നമ്മൾ ഖുർആനിനെ കൈയൊഴിക്കുന്നവരാണ്, ഖുർആൻ നിഷേധികളാണെന്ന്. കാരണം ഖുർആൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ സുന്നത്തിനെ സംബന്ധിച്ച് പറയുന്നു എന്നാണ്. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? സുന്നത്ത് ആക്ഷേപിച്ച് സംസാരിക്കുമ്പോൾ സുന്നത്തിന്റെ ആധികാരികതയും പ്രത്യേകതയും നമ്മൾ എടുത്തു പറയുന്നു. ഖുർആൻ ആക്ഷേപിച്ചുകൊണ്ട് ഖുർആൻ വേണ്ട എന്ന്, ഖുർആൻ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിമാണ് എന്ന് പറയുന്ന വിഭാഗങ്ങളിൽ ആരും രംഗത്ത് വരാറില്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ പഠിക്കണം, ഖുർആൻ ആധികാരിക രേഖയാണ് എന്ന് വീണ്ടും വീണ്ടും എടുത്തു പറയേണ്ട ആവശ്യമില്ല. അത് പഠിപ്പിക്കുവാനും പ്രയോഗവൽക്കരിക്കുവാനുമുള്ള പ്രായോഗികമായ രീതികൾ സലഫികൾ ആവിഷ്കരിക്കാറുണ്ട്. അതിനർത്ഥം ഖുർആനിന് പ്രത്യേകതയില്ല എന്നാണോ? ഖുർആനിനോളം പ്രത്യേകത യാതൊന്നിനുമില്ല, അതെല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷേ ആ വഴിയിൽ അതിന്റെ മറപിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ അവഹേളിക്കുവാനും നിഷേധിക്കുവാനും തയ്യാറാകുമ്പോൾ സുന്നത്തിന്റെ പ്രാധാന്യവും മഹത്വവും നമുക്ക് ആവർത്തിച്ച് പറയേണ്ടി വരുമെന്ന് മാത്രം. മഹാനായ താബിഈ മുത്തറിഫ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ശിഖീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ വാചകങ്ങൾക്ക് കൊടുത്ത അതേ മറുപടി തന്നെയാണ് ഇത്തരക്കാർക്കും നമുക്ക് കൊടുക്കുവാനുള്ള മറുപടി. ഫഖാല ലഹു മുത്തറിഫ്, അപ്പൊ മുത്തറിഫ് ഇബ്നു അബ്ദുല്ലാ എന്ന താബിഈ, മഹാനായ താബിഈ പണ്ഡിതൻ ഇവരോട് പറഞ്ഞു, ലാ തുഹദ്ദിസൂന ഇല്ലാ ബിൽ ഖുർആൻ, ഖുർആനല്ലാത്ത ഒന്നും ഞങ്ങൾക്ക് കേൾക്കേണ്ടതില്ല, ഒന്നും ഞങ്ങളോട് പറയേണ്ടതില്ല എന്ന് പറഞ്ഞ ആളുകളോട് മുത്തറിഫ് ഇബ്നു അബ്ദുല്ല പറഞ്ഞത്, ഇന്നാ വല്ലാഹി മാ നുരീദു ബിൽ ഖുർആനി ബദല, ഇന്നാ വല്ലാഹി മാ നുരീദു ബിൽ ഖുർആനി ബദല, തീർച്ചയായും അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഹദീസ് പഠിക്കണം, സുന്നത്ത് ഇത്തിബാ ചെയ്യണം എന്ന് പറയുന്നതിലൂടെ ഖുർആനിനെ ഒരു ബദൽ ഞങ്ങൾ സമർപ്പിക്കുകയല്ല, ഖുർആനിനെ കൈയൊഴിച്ചുകൊണ്ട് സുന്നത്ത് സ്വീകരിക്കണമെന്നല്ല, മറിച്ച് നമ്മേക്കാൾ ഖുർആനിനെ അറിയുന്ന, ഖുർആനിനെ പ്രയോഗവൽക്കരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിലൂടെ ഖുർആൻ മനസ്സിലാക്കണം എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. QHLS ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ, ഖുർആനും ഹദീസും ഒരേപോലെ പഠിച്ച് പ്രയോഗവൽക്കരിക്കുവാനുള്ള ഒരു വേദിയായി നമ്മുടെ ഇത്തിഹാദ് ശുബ്ബാനിൽ മുജാഹിദീൻ പ്രയോഗവൽക്കരിക്കുന്ന KNM ആവിഷ്കരിക്കുകയും ISM പ്രയോഗവൽക്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന വ്യവസ്ഥാപിതമായ ഖുർആൻ പഠന രീതി നമ്മുടെ മാത്രം പ്രത്യേകതയാണ്. ചില ആളുകൾ പറയും അവിടെ H കൂടിയതാണ് പ്രശ്നം, QHLS QLS മതിയായിരുന്നു, ഖുർആൻ ലേണിംഗ് സ്കൂൾ മതിയായിരുന്നു, ഒരു ഹദീസ് കടന്നുകൂടിയതാണ് സർവ ഫിത്നക്കും കാരണം. നഊദു ബില്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പഠിക്കൽ, അത് പ്രയോഗവൽക്കരിക്കൽ, സുന്നത്ത് ഇത്തിബാ ചെയ്യാൻ സമൂഹത്തെ ഉത്ബോധിപ്പിക്കൽ ഫിത്നക്ക് കാരണമാകുമെന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾക്കല്ലാതെ സുന്നത്തിന്റെ വിരോധികൾക്കല്ലാതെ പറയുവാൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഇത്തിബാ ചെയ്ത് അത് പ്രയോഗവൽക്കരിക്കാൻ, അത് പ്രചരിപ്പിക്കാൻ എത്ര കണ്ട് ഒരു വിശ്വാസി ശ്രമിക്കുന്നുവോ അത്ര കണ്ട് ഇസ്ലാമിനോടും റസൂലിനോടും അയാൾക്ക് താല്പര്യമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച അല്ലെങ്കിൽ ദീനിയായ ഒരു നന്മ ആരെങ്കിലും ഒരാൾക്ക് പറഞ്ഞുകൊടുത്താൽ, പകർന്നുകൊടുത്താൽ, അവർ അത് ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നിടത്തോളം ആ നന്മയുടെ തത്തുല്യമായ പ്രതിഫലം അവർക്കൊന്നും കുറവ് വരാതെ ഇത് പഠിപ്പിച്ച ആ പണ്ഡിതന്മാർക്ക് പ്രബോധകന്മാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതിന്റെ പ്രാധാന്യവും പ്രത്യേകതയും മഹത്വവും തിരിച്ച് അറിഞ്ഞതുകൊണ്ടാണ് ഇമാം ബുഖാരിയെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ജീവിതത്തിന്റെ നല്ലൊരു ശതമാനം ആരോഗ്യവും സമയവും സമ്പത്തും ആ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തിയത്. എത്രമാത്രം ത്യാഗം നിറഞ്ഞ ജീവിതത്തിലൂടെയാണ്, ത്യാഗ പരിശ്രമങ്ങളിലൂടെയാണ് ആ പണ്ഡിതന്മാർ ഹദീസ് തേടി പഠിച്ചത്, ആ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ക്രോഡീകരിച്ച് ആളുകൾക്ക് എത്തിച്ചു കൊടുത്തത്. സ്വഹാബികൾ തന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിച്ച സ്വഹാബികൾ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പഠിച്ചാൽ ഫിത്നയാകും കുഴപ്പമാകും എന്നല്ല പറഞ്ഞത്, മറിച്ച് ഒരു ഹദീസിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത് അത് കണിശമായ രൂപത്തിൽ പഠിച്ചെറിഞ്ഞ് ഇത്തിബാ ചെയ്യാൻ അതിന്റെ വഴികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോയ ചരിത്രം, അതിന്റെ ത്യാഗം എത്രയാണ്! ജാബിർ ബിന് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹിബിന് ഉനൈസ് എന്ന് പറയുന്ന മറ്റൊരു സഹാബിയുടെ അടുക്കലേക്ക് യാത്ര പോകുന്നു. ഇമാം ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്, റഹല ജാബിർ ബിൻ അബ്ദുല്ലാഹി ഇലാ അബ്ദുല്ലാഹിബിൻ ഉനൈസ് മസീറത്ത് ഷഹ്റിൻ
ഫി ഹദീസിൻ വാഹിദ്, ഒരൊറ്റ ഹദീസ് അത് ചോദിച്ചു പഠിക്കാൻ, അതിന്റെ ശരിയായ രീതി എങ്ങനെയാണ് എന്നറിയാൻ. സ്വഹാബിയായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് എന്ന് പറയുന്ന മറ്റൊരു സഹാബിയുടെ അടുക്കിലേക്ക് യാത്ര പോകുന്നു. മസീറത്ത് ഷഹരിൻ, ഒരു മാസക്കാലം സഞ്ചരിച്ചാൽ എത്രയാണോ പോകാൻ കഴിയുക അത്രമാത്രം, ഒരു മാസം നീണ്ടു നിൽക്കുന്ന യാത്ര, ഒരു ഹദീസ് ചോദിച്ചറിയാൻ, ഒരു സുന്നത്ത് പഠിക്കാൻ, ഒരൊറ്റ ഹദീസിന്റെ വിഷയത്തിൽ. ആ സ്വഹാബത്തിന്റെയും സലഫുകളുടെയും മാതൃക നമ്മൾ അവകാശപ്പെടുന്നുവെങ്കിൽ, പാരമ്പര്യം നമുക്ക് പറയാൻ സാധിക്കുമെങ്കിൽ, തീർച്ചയായും സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാമിന്റെ ആധികാരിക രേഖയായ സുന്നത്ത് ഹദീസ് അത് നമ്മൾ പഠിക്കുകയും പിൻപറ്റുകയും ചെയ്യണം. പരിശുദ്ധ ഖുർആൻ അതിന് നൽകുന്ന സ്ഥാനവും പ്രത്യേകതയും ഇനിയുമുണ്ട്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നാലാമധ്യായം സൂറത്തുൻ നിസായിലെ 59-ാമത്തെ ആയത്ത്, പരിശുദ്ധ ഖുർആനിൽ വിശ്വാസികളുടെ എല്ലാ തർക്കങ്ങളും പരിഹരിച്ച് അവർ ഒരുമിക്കുവാൻ ഐക്യപ്പെടുവാൻ ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഫോർമുല, ഇസ്ലാം നിർദ്ദേശിക്കുന്ന മാർഗരേഖ, ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ തർക്കത്തിലായാൽ, അഭിപ്രായ വ്യത്യാസത്തിലായാൽ, എല്ലാ തർക്കവും ഈഗോകളും അഹങ്കാരങ്ങളും അഹന്തയും അഹംഭാവവും എല്ലാം മാറ്റിവെച്ച് തർക്കവും വാശിയും ഒക്കെ ഒഴിവാക്കി, അള്ളാഹു എന്ത് പഠിപ്പിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞു തന്നത് എന്ന് മനസ്സിലാക്കി അതിലേക്ക് മടങ്ങണം. ذلك خير واحسن تاويلا, അതാണ് ഏറ്റവും ഉത്തമവും ഏറ്റവും ശുഭപര്യവസാനവും ഉള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, സുന്നത്ത് പഠിക്കുവാനും സുന്നത്ത് പഠിക്കുവാൻ പാകത്തിൽ അള്ളാഹു സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന സന്തോഷവാർത്തയാണ് വിശ്വാസികൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. ഇത് മനസ്സിലാക്കിയ ശത്രുക്കൾ പോലും അത്ഭുതം കൂറിയിട്ടുണ്ട്. അവർ ഇസ്ലാമിനെ തകർക്കുവാൻ വേണ്ടി സുന്നത്ത് പഠിക്കാൻ ആരംഭിച്ച സിയോണിസ്റ്റുകളിൽ ഓറിയന്റലിസ്റ്റുകളിൽ പലരും ഇസ്ലാമിന്റെ അഭിമാന സ്തംഭമായി ഹദീസ് വിജ്ഞാനീയത്തെ എടുത്തു കാണിക്കുകയും പ്രശംസിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട്. കാരണം മാർഗോലിയോത്തിനെ പോലെയുള്ള ഓറിയന്റലിസ്റ്റുകൾ ഇസ്ലാമിന്റെ ശത്രുക്കളായി കടന്നു വന്ന ആളുകളാണ്. പക്ഷേ ഇസ്ലാമിക വിജ്ഞാന ശാഖകളുടെ പ്രമാണബദ്ധമായ നിലപാടുകൾ, കണിശമായ രീതികൾ അവർ പഠിച്ചു മനസ്സിലാക്കിയപ്പോൾ അവർ പറഞ്ഞു അവരുടെ സമൂഹത്തോട്, നിങ്ങൾക്ക് എങ്ങനെ മുസ്ലിങ്ങളെ കുറ്റം പറയാൻ സാധിക്കും? മുസ്ലിങ്ങളെ ആക്ഷേപിക്കാൻ നിങ്ങൾക്ക് എന്ത് വകയാണുള്ളത്? എന്ത് വകുപ്പാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? നിങ്ങൾ വലിയ വിശ്വാസ അടിത്തറയായി സ്വീകരിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് പോലും കൃത്യമായൊരു പരമ്പരയില്ല. ഈസാ നബിയുടെ അനുയായികൾ എന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ യേശു പഠിപ്പിച്ച ആശയമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് എന്ന് പറയാൻ അവർക്ക് ഒന്നുമില്ല, ഒരു പരമ്പര പോലുമില്ല. യേശുവിൽ നിന്ന് കേട്ട അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ, ആ ശിഷ്യന്മാരിൽ നിന്ന് കേട്ട അവരുടെ ശിഷ്യന്മാർ, ഇങ്ങനെ താവഴിയായി കിട്ടിയ ഒരു ആശയമാണ് ഇത് എന്ന് പറയാൻ ഒരു പരമ്പര, ഒരു സനദ് അവരുടെ പക്കൽ ആരുടെയും ഇല്ല എന്ന കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ ചോദിക്കുകയാണ്. എന്നിട്ട് അവർ പറയുന്നു, മുസ്ലിങ്ങൾ ആവോളം അഭിമാനിച്ചു കൊള്ളട്ടെ, മുസ്ലിങ്ങൾ അഹങ്കരിച്ചു കൊള്ളട്ടെ, അവർക്കതിനുള്ള വകുപ്പുണ്ട്, അഹങ്കരിക്കുവാൻ അഭിമാനിക്കുവാൻ എമ്പാടുമുണ്ട്. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നത് ചെയ്തു, ഇന്നത് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നത് അംഗീകാരം നൽകിയിട്ടുണ്ട് എന്ന് നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറമുള്ള ഒരു വിശ്വാസം സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കണ്ട, ആ വിഷയം കേട്ട സ്വഹാബികൾ അത് പകർന്നെടുക്കുകയും അവരുടെ ശിഷ്യന്മാരായ താബിഈങ്ങളിലേക്ക് അത് എത്തിച്ചു കൊടുക്കുകയും ആ താബിഈങ്ങളുടെ ശിഷ്യന്മാർ അവരിലേക്ക് കൈമാറുകയും ചെയ്ത് വിശ്വസ്തന്മാർ, സത്യസന്ധന്മാർ, ഓർമ്മക്ക് യാതൊരു തകരാറുമില്ലാത്ത ആളുകൾ, പവൻമാറ്റ് വിശ്വസ്തന്മാരും സത്യസന്ധന്മാരുമായ ആളുകളിലൂടെ സ്ഥിരപ്പെട്ടു വന്ന സ്വഹീഹാണ് ആ ഹദീസെങ്കിൽ മാത്രമേ നമ്മൾ പ്രമാണമായി സ്വീകരിക്കുകയുള്ളൂ. അതിൽ ആർക്കെങ്കിലും ഓർമ്മ തകരാറുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, കളവ് പറയുന്ന വ്യക്തികൾ ആ കൂട്ടത്തിൽ ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ ഹദീസ് ദുർബലം എന്ന് പറഞ്ഞ് മാറ്റിവെക്കും. ഇതാണ് ഇസ്ലാമിക പാരമ്പര്യം. ഇത് മനസ്സിലാക്കിയ ഓറിയന്റലിസ്റ്റുകൾ പോലും പറഞ്ഞു, ഇസ്ലാമിലെ ഹദീസ് വിജ്ഞാനം എത്രമാത്രം ആകർഷണീയമാണ്, എത്രമാത്രം ആധികാരികമാണ്. അതുകൊണ്ട് മുസ്ലിങ്ങൾ അവർക്ക് അഭിമാനിക്കാൻ വകുപ്പുണ്ട്, ഹദീസ് വിജ്ഞാനം അവരുടെ കയ്യിലുള്ളത്തോളം കാലം. പക്ഷേ അതിന്റെ പ്രാധാന്യവും പ്രത്യേകതയും മുസ്ലിം പാരമ്പര്യം അവകാശപ്പെടുന്ന നമ്മിൽ പല ആളുകളും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നത് നമ്മുടെ മോശക്കേട് എന്നല്ലാതെ, നമ്മുടെ കുറവ് എന്നല്ലാതെ, ഇസ്ലാമിന്റെ പ്രമാണങ്ങളൊന്നും പിഴച്ചിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഇസ്ലാമിൽ ഏറെ പ്രാധാന്യവും പ്രസക്തിയും ഉള്ള സംഗതിയാണ്. സലഫു സാലിഹീങ്ങൾ അതിന് അത്രമാത്രം ആധികാരികതയും പ്രത്യേകതയും നൽകിയിട്ടുണ്ട്. ആ സുന്നത്തിന്റെ അധ്യാപനങ്ങളിലേക്ക് ക്ഷണിക്കപ്പെട്ടു കഴിഞ്ഞാൽ സമിഅന വഅതഅന, കേട്ടു അനുസരിച്ചു എന്ന പ്രഖ്യാപനവുമായി അതിലേക്ക് തിരിച്ചു വരിക എന്നതാണ് വിശ്വാസികളുടെ ലക്ഷണമായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. 24-ാം അധ്യായം സൂറത്തുൻ നൂറിലെ 51-ാമത്തെ ആയത്ത്, ഇന്നമാ കാന ഖൗലുൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമിഅന വഅതഅന. വിശ്വാസികളായ ആളുകളുടെ നിലപാട് അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും ക്ഷണിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അഥവാ ഖുർആനിലേക്കും സുന്നത്തിലേക്കും അവരെ വിളിച്ചു കഴിഞ്ഞാൽ, ലിയഹ്കുമ ബൈനഹും, അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ ഏത് വിഷയത്തിലും ഏത് തർക്കത്തിനും പരിഹാരമായി ഖുർആൻ എന്ത് പറയുന്നു, സുന്നത്ത് എന്ത് പറയുന്നു, ആ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അധ്യാപനങ്ങൾ ഇത്തിബാ ചെയ്യാം, അതിനെ അനുധാവനം ചെയ്യാം, നമുക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ആരെയെങ്കിലും ക്ഷണിച്ചാൽ വിശ്വാസികളുടെ നിലപാട് ഇത്രമാത്രം, ഇന്നമാ കാന ഖൗലുൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെയാണോ, ഇതാ കേട്ടു ഞങ്ങൾ അനുസരിക്കുന്നു. അല്ലാഹു കൽപ്പിച്ചത് അങ്ങനെയാണോ എങ്കിൽ ഞങ്ങൾ ഇതാ കേട്ടു അനുസരിക്കാൻ റെഡിയാണ് എന്ന നിലപാടായിരിക്കും. അതല്ലാതെ അതിൽ നിന്ന് ഊരിച്ചാടി വേറെ വകുപ്പുകൾ അന്വേഷിച്ചു പോവുക എന്നത് മുനാഫിക്കുകളുടെ ലക്ഷണമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കുഫറിന്റെ അടയാളമായിട്ടാണ് അതിനെ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈമാൻ ആർജിക്കുന്ന ഈ വേളയിൽ, ഈമാനിനെ കരുപ്പിടിപ്പിക്കുന്ന ഈ സന്ദർഭത്തിൽ സഹോദരങ്ങളെ, സുന്നത്ത് പഠിക്കുവാനും ആ സുന്നത്തിനർഹമായ സ്ഥാനവും പരിഗണനയും നൽകി അത് സ്വീകരിക്കുവാനും നമ്മൾ തയ്യാറാവുക. ആരൊക്കെ പരിഹസിച്ചാലും ആരൊക്കെ കൈയൊഴിച്ചാലും കളിയാക്കിയാലും അള്ളാഹുവിന്റെ ബലിഷ്ഠമായ കയറിലാണ് നമ്മൾ പിടിച്ചിട്ടുള്ളത് എന്ന ഉത്തമ വിശ്വാസത്തോടുകൂടി ആദർശപരമായ മേഖലയിൽ ഖുർആനും സുന്നത്തും പറഞ്ഞു തരുന്ന എല്ലാ കാര്യങ്ങളും സ്വീകരിക്കുവാനും സത്യപ്പെടുത്തി അംഗീകരിക്കുവാനും അതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുവാനും നമ്മൾ തയ്യാറാവുക. അർഹമുർ റാഹിമീനായ റബ്ബു സുബ്ഹാനഹു വതആല അതിന് പറയുന്ന എനിക്കും കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അർഹമുർ റാഹിമീനായ റബ്ബ് നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ടും കടം കൊണ്ടും പ്രയാസപ്പെടുന്ന, ശാരീരികവും മാനസികവും സാമ്പത്തികവുമായി വിഷമതകൾ അനുഭവിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാരുടെയും വിഷമതകളും പ്രയാസങ്ങളും അർഹമുർ റാഹിമീനായ റബ്ബ് സുബ്ഹാനഹു വതആല നീക്കിക്കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ സത്യവിശ്വാസികൾക്ക് പരമകാരുണ്യകനായ റബ്ബ് മഗ്ഫിറത്തും മർഹമത്തും നൽകി ആദരിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും കാരുണ്യവാനായ റബ്ബ് അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചു കൂട്ടുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന ആദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ സല്ലല്ലാഹു അലാ നബിയന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.